എങ്ങനെയുണ്ട്? അത്രമാത്രമല്ല, ഇത് ഈ പക്ഷപാത മനസ്ഥിതിയാണ് യഥാർത്ഥത്തിൽ കുഫറിലെത്തിക്കുക. നേരത്തെ ഖുർആന്റെ പ്രത്യക്ഷ അർത്ഥമനുസരിച്ച് പ്രവർത്തിച്ചാൽ കുഫറിലെത്തുന്നല്ലോ സാവി പറഞ്ഞത് അല്ലേ. പള്ളി ദർസിൽ ഓതുന്ന ജലാലൈനിയുടെ ഹാസിയ കിതാബായ സാവി, അതില് വലാ തഖൂലന്നി ശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഖദ എന്ന സൂറത്തുൽ കഹ്ഫിൽ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞതാണ്. ഖുർആനിന്റെ ഹദീസിന്റെ പ്രത്യക്ഷമായ സാരം പിടിച്ചാ കുഫറിലെത്തുന്നു. ഇതല്ലേ കുഫറിലെത്തുക? അള്ളാഹുവിന്റെ ആയത്ത്, റസൂലുള്ളാഹിന്റെ ഹദീസ് കോജാക്കന്മാരെ കൗലിന് ഒപ്പിച്ച് വ്യാഖ്യാനിക്കണം അല്ലെങ്കിൽ തള്ളിക്കളയണം എന്നത് ഒരിക്കലും ഒരു മുഅ്മിനത് പറയാൻ പാടില്ല. അള്ളാഹുവിന്റെ കിതാബിലൊരു ആയത്ത് കണ്ടാൽ, റസൂലുള്ളാഹിന്റെ ഹദീസ് കണ്ട സമയനാ വഅതഅന ഞങ്ങൾ കേട്ടിരിക്കുന്നു അനുസരിക്കുന്നു, അവിടെ പിന്നെ നമ്മളെ ബുദ്ധിക്ക് യോജിക്കോ നമ്മളെ നാട്ടു നടപ്പിന് യോജിക്കോ അതൊന്നും ചിന്തിക്കാൻ പാടില്ല. കാരണം അള്ളാഹുവിന്റെ കിതാബ് സ്വീകരിക്കൽ, റസൂലുള്ളാഹിന്റെ ഹദീസ് സ്വീകരിക്കൽ, അശ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാ വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ഷഹാദത്ത് കലിമ അംഗീകരിച്ച ഓരോ മുഅ്മിനിനും നിർബന്ധമാണ്. അതാണ് ഇമാമിങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ പ്രമാണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിലേക്ക് നടക്കണം. മദ്ഹബ് പ്രമാണമല്ല, പാരമ്പര്യം പ്രമാണമല്ല, പൂർവീക തലമുറ പ്രമാണമല്ല, നാട്ടുനടപ്പ് മാമൂല് ഇതൊന്നും പ്രമാണമല്ല. അതൊക്കെ പ്രമാണത്തിന് യോജിച്ചതൊക്കെ അതിൽ നിന്നൊക്കെ എടുക്കാം. ഉപ്പാപ്പമാര് ചെയ്ത് പ്രമാണത്തിന് യോജിക്കണം ചെയ്യാം, നാട്ടിലൊരു നടപ്പ് പ്രമാണത്തിനെതിരല്ലെങ്കിൽ അത് ചെയ്യാം. പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ ഇതൊന്നും സ്വീകരിക്കാൻ പാടില്ല. അടിസ്ഥാനം അഹ്ലു സുന്നത്തിന്റെ പ്രമാണങ്ങളാണ്. ഈ ഒരു അടിത്തറ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് നിലനിൽക്കുന്ന നിരവധി അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലനിൽക്കുന്നത്. എത്ര വയലോല് കേട്ടാലും അവര് പറയുമേ അത് നമ്മൾ ഉപ്പാപ്പമാര് പറഞ്ഞതിനെതിരാണ്. നമ്മളിപ്പോ എടുത്താൽ നമ്മൾ ഉപ്പാപ്പമാരെ തള്ളിപ്പറയലാവൂലേ, ഓരൊക്കെ നരകത്തിലാന്ന് വരൂലേ? ഒന്നും വരൂല. ഉപ്പാപ്പമാര് മയസൂമിങ്ങളൊന്നും അല്ലല്ലോ. മയസൂമാൻ എന്താ? ഒരു തെറ്റും പറ്റാതെ അള്ളാഹു കാത്തുരക്ഷിക്കുന്ന ആളുകൾ, അത് നബിമാര് മാത്രമുള്ളൂ. അല്ലാത്തവർക്കൊക്കെ തെറ്റുപറ്റാം. അവർക്ക് തെറ്റുപറ്റിയാൽ അവരോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്ന് മുൻതറമുറക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ, അത് മുഅ്മിനീങ്ങളുടെ സ്വഭാവ അല്ലേ. റബ്ബന ഗഫർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഞങ്ങൾക്കും വിശ്വാസം കൊണ്ട് ഞങ്ങൾക്ക് മുൻപേ കഴിഞ്ഞുപോയ തലമുറക്കും നീ പുറത്തു കൊടുക്കണേ. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ല ലില്ലദീന ആമനു, മുഅ്മിനുകളായ ആരോടും ഇന്ന് ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരിച്ചുപോയവരാകട്ടെ അവരോടൊന്നും ഒരു പകയും ഞങ്ങളെ മനസ്സിൽ നീ വെക്കല്ലേ എന്ന് പ്രാർത്ഥിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നാം. അപ്പൊ മുൻ തലമുറയെ തള്ളിപ്പറയണമെന്നോ അവരെ ശപിക്കണമെന്നോ അവരെ പുരാകണമെന്നോ ഒന്നും ആരുവിടെ പറയുന്നില്ല. അവർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അബദ്ധം നമ്മൾ പിൻപറ്റേണ്ടതില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതാണ് ഇസ്ലാം അംഗീകരിക്കുന്ന പാരമ്പര്യവാദം. മനസ്സിലായില്ലേ? പാരമ്പര്യം ഉണ്ടോ? ഉണ്ട്. എന്താ പാരമ്പര്യം? നമുക്ക് മൂന്ന് തലമുറയുടെ പാരമ്പര്യമുണ്ട്. അതാ തലമുറ, സഹാബത്തിന്റെ തലമുറ, താബിഈങ്ങളുടെ തലമുറ, തബഉത്താബിഈങ്ങളുടെ തലമുറ. ആ പാരമ്പര്യത്തിന് എന്താ തെളിവ്? റസൂലുള്ളാഹിന്റെ ഹദീസ്, ഖൈറു ഉമ്മത്തി ഖർനി, എന്റെ സമുദായത്തിലെ ഏറ്റവും ഉത്തമന്മാർ എന്റെ തലമുറയാണ്. അവിടെ ഖർന് എന്ന നൂറ്റാണ്ട് എന്നല്ല, സെഞ്ചുറി എന്നാണ് ചില ആളുകൾ പറഞ്ഞിട്ടുള്ളത്. അല്ല, അവിടെ ജനറേഷനാണ്, തലമുറ. അപ്പൊ എന്റെ തലമുറ സഹാബത്ത്, പിന്നെ അവരിൽ നിന്ന് സഹാബത്ത് ദീന് പഠിച്ചിട്ടുള്ള താബിഈങ്ങളുടെ തലമുറ, പിന്നെ അവരുടെ ദീന് പഠിച്ച താബിഈങ്ങളുടെ തലമുറ. ഈ മൂന്ന് തലമുറകൾക്കാണ് മുസ്ലിം ലോകം സലഫു സാലിഹ് എന്ന് പറയുന്നത്. സലഫ് എന്ന് പറഞ്ഞാൽ നല്ല മുൻഗാമി, അസ്സാലിഹ് എന്ന് പറഞ്ഞാൽ സാലിഹായ. അപ്പൊ സലഫു സാലിഹ് എന്ന് പറഞ്ഞാൽ ആരാ? കഴിഞ്ഞെല്ലാം മരിച്ച ഇന്നത്തെ സലഫു സാലിഹ, അല്ലെങ്കിൽ 50 കൊല്ലം മുമ്പ് മരിച്ച സലഫു സാലിഹ അല്ല. സലഫു സാലിഹുകൾ എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് തലമുറ. അതിനുശേഷം വരുന്നൊക്കെ പിന്നെ ക്വാളിറ്റി കുറഞ്ഞാണ്. ആ മൂന്ന് തലമുറയെ തന്നെ തഖലീദ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? സഹാബത്ത് തെറ്റുപറ്റാത്തവരാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? സഹാബികളിൽ ഒരാളുടെ വാക്ക് മറ്റൊരു സഹാബിക്കതിൽ ഹുജ്ജത്താണോ? അല്ല. നാല് ഖലീഫമാർ ഇത്തിഫാക്കായാൽ പോലും ഹുജ്ജത്തല്ലെന്നാണ് ഗസാലി പറയുന്നത്. ഇവർ തന്നെ ബഹുമാനിക്കുന്ന ഹുജ്ജത്തുൽ ഇസ്ലാം എന്ന് പറയുന്ന അബൂ ഹമീദുൽ ഗസ്സാലി മുസ്തസ്ബിൽ പറയാണ്. കാരണം അവർക്ക് മറവി പറ്റാം. ഏയ് സഹുബ്, മറവി പറ്റിക്കൂടെ? മനുഷ്യനല്ലേ. റസൂലുള്ളാഹി വരെ മറവി പറ്റിയിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹിനെ അള്ള പിന്നെ കാത്തു രക്ഷിച്ചു. പ്രമാണങ്ങളിലൊന്നും ആ മറവി ഒരു പ്രതിഫലനവും സൃഷ്ടിച്ചിട്ടില്ല. പക്ഷെ അങ്ങനത്തെ കാവല് സഹാബത്തിനുണ്ടോ? ഇല്ല. അവർക്ക് അബദ്ധം പറ്റാം. അബദ്ധത്തിനുള്ള അവരെ കാത്തു രക്ഷിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് തെറ്റുപറ്റാനും മറവി പറ്റാനൊക്കെ സാധ്യതയുള്ള അവരൊരിക്കലും പ്രമാണമായി സ്വീകരിച്ചുകൂടാ എന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ഉലമാക്കളും ഇമാമിങ്ങളും ഒക്കെ എന്താ പറഞ്ഞ്? അതാണ് സലഫികൾക്ക് പറയാനുള്ളത്. ചില ആളുകൾക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഓരോ സലഫിയും ഓങ്ങനെ അഫ്ലല്ലുമ കഞ്ചൊല്ലം പഠിക്കുക, എന്നിട്ട് ഓൻ ഖുർആൻ നിർത്തിയേക്കുക, ഹദീസിങ് നിർത്തിയേക്കുക, എന്നിട്ട് ഓനങ്ങോട്ട് ഗവേഷണം നടത്തുക, എന്നിട്ട് ഓനങ്ങോട്ട് പ്രഖ്യാപിക്കുക. അങ്ങനെയല്ല, പൂർവീക തലമുറയുമായി ബന്ധപ്പെടാത്ത ഒരു സലഫിയത്തില്ല. സലഫുകൾ എന്ന് പറഞ്ഞാൽ സഹാബികൾ, താബികൾ, താബി താബികൾ, ഈ മൂന്ന് തലമുറ. ആ തലമുറയുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ഉലമാക്കളും ഇമാമിങ്ങളും, അവരിൽ നിന്നാണ് നമ്മൾ ദീനെടുക്കുന്നത്. മനസ്സിലായില്ലേ? ചില ആളുകൾക്കൊക്കെ ധാരണയുണ്ട് ഇമാമിങ്ങളൊക്കെ തള്ളിപ്പറഞ്ഞവരവര്. ഒരിക്കലല്ല, നാല് ഇമാമിങ്ങളും നമ്മൾ അഹ്ലു സുന്നത്തിന്റെ ഇമാമുകളാണ്. ഇപ്പൊ മദ്ഹബി പക്ഷപാതിത്വമുള്ളവരെന്താ ചെയ്യുക? ഒരു മദ്ഹബിന്റെ കിതാബ് മാത്രം പഠിക്കും. ഇപ്പൊ സൗദി അറേബ്യയിലൊന്നും അങ്ങനെയല്ല, 12-ാം ക്ലാസ് വരെ കുട്ടികൾക്ക് ഹംബലി മദ്ഹബ് അനുസരിച്ചുള്ള ഫിഖ്ഹ് പഠിപ്പിക്കും. കാരണം അവിടത്തെ പ്രചാരത്തിലുള്ള അംഗീകരിക്കപ്പെട്ട മദ്ഹബ് ഹംബലി മദ്ഹബാ. അവിടെ കോടതികളിലൊക്കെ ശരീഅത്ത് അനുസരിച്ച് വിധി പറയുന്നത് ഹംബലി ഫിഖ്ഹ് അനുസരിച്ചാണ്. അതേസമയത്ത് 12-ാം ക്ലാസ് കഴിഞ്ഞാൽ കുല്ലിയ കോളേജ് തലത്തിലെത്തിയാൽ പിന്നെ എല്ലാ മദ്ഹബിന്റെ ഫിഖും. ഇപ്പൊ ജാമിയ ഇസ്ലാമിയ മദീന, അല്ലെ ജാമിയത്തുൽ മലിക് ബിൻ ഇബ്നു സഊദ് റിയാദ്, ഇവിടെയൊക്കെ പഠിപ്പിക്കുന്ന എല്ലാ മദ്ഹബും പഠിപ്പിക്കും. അൽ ഫഖ്ഹുൽ മുഖാറൻ, മദ്ഹബുകൾ തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഫിഖ്ഹി പഠനം അവിടെക്കുണ്ട്. എല്ലാ ഇമാമിങ്ങളെ അംഗീകരിക്കുന്നവരാ സൗദിയിലുള്ള ഉലമാക്കളൊക്കെ. അവർ ഹംബലി മദ്ഹബ് സ്വീകരിച്ചവരാണെങ്കിലും ഷാഫിഈ മദ്ഹബും ഹംബലി അനഫി മദ്ഹബും മാലിക്കി മദ്ഹബും ഒക്കെ അംഗീകരിക്കുന്നവരാണ്. പക്ഷെ പക്ഷപാതിത്വം, പ്രമാണങ്ങൾക്കെതിരായ പക്ഷപാതിത്വം, അത് അവർ അംഗീകരിക്കൂല. മനസ്സിലായിട്ടില്ലേ? അപ്പൊ നമ്മളൊന്നും ഇമാമിങ്ങളെ കിതാബൊന്നും പഠിക്കാതെ നമ്മൾ ഓരോരുത്തരും ഖുർആനും ഹദീസും സ്വന്തം വ്യാഖ്യാനിച്ചിട്ട് ഇങ്ങനെ പോണതാണെന്നാണ് ഇപ്പൊ പല ആളുകളുടെയും വിചാരം. ഈ അടുത്ത കാലത്ത് തീവ്രവാദത്തിലേക്കൊക്കെ ചില ചെറുപ്പക്കാര് പോയപ്പോ ഇവിടുത്തെ ചില സമസ്തന്റെ ആളുകൾ പറഞ്ഞു, നിങ്ങൾ ആളുകൾക്ക് ഖുർആനും ഹദീസും സ്വന്തം വ്യാഖ്യാനിക്കാൻ അനുമതി കൊടുത്തതുകൊണ്ടുണ്ടായ കുഴപ്പമാണിത്. ആരാ സുഹൃത്തെ അനുമതി കൊടുത്തത്? ഖുർആൻ വ്യാഖ്യാനിക്കണമെങ്കിൽ അതിന് അതിന്റേതായ ചില തത്വങ്ങൾ അഹ്ലു സുന്ന പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, ഖുർആനിനെ ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കണം. വൽ ഖുർആൻ യുഫസ്സിറു ബഅലുഹു ബഅല, ഖുർആന്റെ ചില ഭാഗങ്ങൾ മറ്റു ചില ഭാഗങ്ങളെ വ്യാഖ്യാനിക്കുന്നു. ഇപ്പൊ മൂസാ നബിന്റെ ചരിത്രം എടുക്കണമെങ്കിൽ ഒരായത്തിനെടുത്തിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പറയാൻ പറ്റില്ല. മൂസാ നബിന്റെ ചരിത്രം ഖുർആനിൽ എവിടെയൊക്കെ പരന്നു കിടക്കുന്നു അതെല്ലാം കൂടി കൂട്ടി വെച്ചാലേ മൂസാ നബിന്റെ ചരിത്രം കിട്ടുള്ളൂ. അപ്പൊ ഖുർആന്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്ത് വ്യാഖ്യാനിക്കുന്നു. അതുകൊണ്ട് ഖുർആനെ ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കണം. പിന്നെയോ, ഖുർആനിനെ ഹദീസ് കൊണ്ട് വ്യാഖ്യാനിക്കണം. കാരണം ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് റസൂലുള്ളാഹിക്കാണ്. എന്തിനാ റസൂൽ ഇറക്കി കൊടുത്തത്? റസൂൽ അത് ബയാൻ ചെയ്ത് തരാൻ വേണ്ടി. വഅൻസൽന ഇലൈക ദിക്ര, ഈ ഉത്ബോധനത്തെ നാം നിനക്ക് ഇറക്കി തന്നിരിക്കുന്നു. ലിതുബയ്യന ലിന്നാസി, നീ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുവാൻ വേണ്ടി. മാനുഷ്യരിലേഹിം, അവർക്കായി ഇറക്കപ്പെട്ടത് റസൂലുള്ളാഹിന്റെ ബയാൻ, അതാണ് ഹദീസ്. മനസ്സിലായില്ലേ? അപ്പൊ ആയത്ത് 23 കൊല്ലം കൊണ്ട് ഖുർആൻ അവതരിച്ചു തീർന്നപ്പോഴേക്കും അതിനെ വ്യാഖ്യാനിച്ചു സ്വന്തം ജീവിതം കൊണ്ട്. ആര്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ 23 കൊല്ലത്തെ ജീവിതകാലത്തിനടക്ക് അവിടുന്ന് പറഞ്ഞതും അവിടുന്ന് പ്രവർത്തിച്ചതും അവിടുന്ന് സ്വന്തം സഹാബികൾ ചെയ്തപ്പോൾ അതിനെ അംഗീകരിച്ചതും, ഇതാണ് കൗല് ഫിഅൽ തഖരീർ, വാക്ക് പ്രവൃത്തി മൗനാനുവാദം അല്ലെങ്കിൽ അംഗീകാരം. ഇതാണ് സുന്നത്തുർ റസൂൽ. അപ്പൊ ആ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഖുർആനെ വ്യാഖ്യാനിക്കണം. മൂന്നാമത്, ഹദീസ് ഖുർആന്റെ അവതരണത്തിന് സാക്ഷികളായ സ്വഹാബത്തിന്റെ വചനങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കണം. ഖുർആൻ നബിയുടെ വായിൽ നിന്ന് നേരിട്ട് കേട്ട പ്രഥമ അഭിസംബോധിതർ അവർക്കാണല്ലോ അത് ശരിക്കും മനസ്സിലാകുക. അവരെങ്ങനെ അതിനെ മനസ്സിലാക്കി? അതുകൊണ്ടാണ് സലഫികൾ എന്ന് പറയുന്നത് ഫഹ്മുൽ ഖുർആനി വസുന്ന, ഖുർആനും സുന്നത്തും മനസ്സിലാക്കണം. എങ്ങനെ? ബിഫഹ്മി സലഫ്, സലഫുകൾ മനസ്സിലാക്കിയതുപോലെ. അപ്പോഴേ സലഫിയാകുള്ളൂ. അല്ല, ഖുർആൻ എടുക്ക, ഒരു ഡിക്ഷണറി എടുക്ക, എന്നിട്ട് അർത്ഥം നോക്കുക, എന്നാ അടച്ചു വെക്കുക, എന്നൊന്ന് കണ്ണും പൂട്ടിയിരിക്കുക, എന്നിട്ടൊന്ന് വെറ്റില മുറുക്കുക, എന്നിട്ട് ആലോചിക്കുക, എന്നിട്ടൊന്ന് വരുന്ന തഫ്സീർ. അങ്ങനെയാ? അങ്ങനത്തെ ഏർപ്പാടില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഖുർആനിനെ ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിച്ച്, ഹദീസ് കൊണ്ട് വ്യാഖ്യാനിക്ക, സഹാബത്തിന്റെ അഹ്വാലുകൾ കൊണ്ട്, അല്ലെങ്കിൽ സഹാബത്തിന്റെ തഫ്സീർ എന്താണ്, അല്ലെങ്കിൽ സഹാബികളിൽ നിന്ന് തഫ്സീർ പഠിച്ചിട്ടുള്ള താബിഈങ്ങളുടെ തഫ്സീർ, മുജാഹിദ് റളിയല്ലാഹു അൻഹു, മുഖാത്തിൽ, ഇങ്ങനെയുള്ള തഫ്സീർ, ഇതാണ് മാനദണ്ഡം. ഇതിപ്പോ ഇപ്പൊ പുതിയത് ഉണ്ടാക്കിയോന്നല്ലോ. 1960-കളിൽ ഇവിടെ കേരള ജമിയത്തുൽ ഉലമയിൽപ്പെട്ട പണ്ഡിതന്മാർ ഖുർആൻ പരിഭാഷ ഇറക്കിയിട്ടുണ്ട്. അമാനി മൗലവി, അലവി മൗലവി, അതുപോലെ തന്നെ കെ എം മൗലവി, അവരന്ന് മുഖവരയിൽ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. ഖുർആൻ വ്യാഖ്യാനിക്കേണ്ടുന്ന രീതി അതെന്ന് ആ മൗലവിമാരെ ആദരിക്കുന്നവരെന്നെ തെറ്റിപ്പോയ അതിനപ്പോ നമ്മക്കിന്ന് വൃത്തിയൊന്നുമില്ല. മനസ്സിലായില്ലേ? നമ്മൾ അവിടെ തന്നെ എപ്പോഴും നിൽക്കുന്നത്. ഇത് തഫ്സീർ ഇബ്നു കസീർ എടുത്തു നോക്കി, അതിന്റെ മുഖദ്ദിമയിൽ കാണാം. തഫ്സീർ തോബിൽ എടുത്തു നോക്കൂ, അതിൽ കാണാം. തഫ്സീർ രണ്ടുണ്ട്, ഒന്ന് തഫ്സീറും ബിൽ മഖ്ഫൂർ, മറ്റൊന്ന് തഫ്സീറും ബിർ റഅയ്. അതായത് പൊൻഗാമികളുടെ ഉദ്ധരണികൾ സഹിതം ഹദീസ്, അത് സഹാബത്തിന്റെ അസർ, താബിഈങ്ങൾ അസർ, ഇതുകൊണ്ടുള്ള വ്യാഖ്യാനം, അതാണ് ശരിയായ വ്യാഖ്യാനം. മറ്റത് തഫ്സീറും ബിർ റഅയ്, അഭിപ്രായം കൊണ്ടുള്ള തഫ്സീർ, അത് തെറ്റാകാം ശരിയാകാം. ഇതാണ് സലഫികളുടെ നിലപാട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇസ്ലാമിന്റെ പ്രമാണം എന്താണെന്നും അഹ്ലു സുന്നത്തിന്റെ പ്രമാണം എന്താണെന്നും നമ്മൾ ഇവിടെ മനസ്സിലാക്കി. ഈ നമുക്ക് ഈ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഇവിടെ സുന്നികളാണ് ഞങ്ങൾ അഹ്ലു സുന്നത്തിന്റെ ആളുകളാണ് എന്ന് പറയുന്നവരുടെ വിശ്വാസാചാരങ്ങളെ കുറിച്ച് കുറച്ച് സംസാരിക്കാം. നമ്മൾ ഇനിയും ഇൻഷാല്ലാ പരിപാടി വെക്കണം, ദുന്നത്തോടെ തീരുന്നില്ലല്ലോ. അവിടെ പറയുന്നത് ശരിക്കും വൃത്തിയായിട്ട് കൃത്യമായിട്ട് പറഞ്ഞു പോകുക എന്നാ വിചാരിക്കണത്. ഇൻഷാല്ലാ നമുക്ക് തുടർച്ചയായി ഇവിടെ പരിപാടികൾ വെക്കുകയും ഈ പ്രദേശത്തുള്ള മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അയക്കി കൊടുക്കുകയും വേണം. ഇപ്പൊ ഇവിടെ എ പി വിഭാഗമാകട്ടെ, ഇ കെ വിഭാഗമാകട്ടെ, ഏതാകട്ടെ, പാരമ്പര്യം അവകാശപ്പെടുന്ന അവർ അള്ളാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയും അതാണ് ഉത്തരം കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ളത് എന്ന് വാദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇ കെ സമസ്തയുടെ പ്രധാനപ്പെട്ട ഒരാളാണ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്. ചെറുപ്പക്കാരനാണ്, എസ് വൈ എസിന്റെ നേതാവാണ്, മാനു മുസ്ലിയാരെ മരുമകനാണ്, വനിതാ കോളേജിന്റെ പുരുഷ പ്രിൻസിപ്പാളാണ്. അദ്ദേഹം പറയുന്നത്, നിങ്ങളിപ്പോ ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് പോവാണ്. കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ ലോക്കലി കെ എസ് ആർ ടി സി കയറി, ലിമിറ്റഡ് സ്റ്റോപ്പൊന്നുമല്ല, കുറെ ചാവക്കാട് കൊണ്ടിട്ട്, പിന്നെ കുറെ ഗുരുവായൂർ കൊണ്ടിട്ട്, പിന്നെ കുറെ കട്ടിപ്പുറത്ത് കൊണ്ടിട്ട്, തട്ടി മുട്ടി അങ്ങ് കോഴിക്കോട് എത്തുമ്പോൾ ചിലപ്പോൾ നേരെ ഉച്ചയാവും. അതേസമയത്ത് നിങ്ങൾ നല്ലൊരു ബെൻസ് കാർ എടുത്തിട്ട് നേരെ ചാവക്കാട് പിടിച്ച്, ചാവക്കാട് നേരെ തിരിവ് പിടിച്ച് നേരെ ഇങ്ങോട്ട് പോയി, പുതിയ റൂട്ടിൽ വേഗം അവിടെ എത്തി. ഇതുപോലെയാണ് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതും അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്തതും. അള്ളാഹിനോട് ദുആ ചെയ്ത ഈ ലോക്കൽ കെ എസ് ആർ ടി സി പോയ മാതിരി എത്തിയാലെത്തി, ചിലപ്പോ കട്ടപ്പുറത്തോ അടുത്ത വണ്ടിക്ക് കയറിക്കോന്നറിയും, അത് കെ എസ് ആർ ടി സി തന്നെ വരും വേണം. ഇത് ഞാൻ പറഞ്ഞ ഉദാഹരണം അല്ലട്ടോ, നിങ്ങൾക്ക് ഇപ്പോഴും കാണാം, ക്ലിപ്പ് കേൾക്കാൻ സാധിക്കും. കെ എസ് ആർ ടി സി പോലെയാണ് ഉണ്ടോ? നേരെ മറിച്ച് ഔലിയാക്കളോട് പ്രാർത്ഥിച്ചാൽ അത് ബെൻസ് കാർ പോയ പോലെ ചുമന്നിട്ട് പെട്ടെന്ന് കിടത്തും. അപ്പൊ വേഗം ഉത്തരം കിട്ടാൻ സാധ്യതയുള്ളത് ഏതാണ്? അള്ളാഹിനോട് പ്രാർത്ഥിച്ച ലോക്കൽ കെ എസ് ആർ ടി സി പോയ മാതിരി എത്തിയ എത്തി, കിട്ടിയ കിട്ടി, മറ്റത് കിട്ടും എന്ന് ഉറപ്പാണ്. അതാണ് വല്ല നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാ ഉത്തരം ചെയ്യും ഞാൻ എന്നോവർ. ഓവർ മാലയിൽ മൊയ്തീൻ ഷെയ്ഖിന്റെ പേരിൽ പറഞ്ഞ മൊയ്തീൻ ഷെയ്ഖ് അങ്ങനെ പറഞ്ഞിട്ടില്ലട്ടോ. മൊഹിയത്തീൻ ഷെയ്ഖ് റഹിമഹുള്ള ഹംബലി മദ്ഹബ് സ്വീകരിച്ച ആ കാലഘട്ടത്തിൽ ഒരു പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ കോഴിക്കോട്ടുകാരൻ കാളി മുഹമ്മദ് ഉണ്ടാക്കിയതാണ് മൊഹിയദ്ദീൻ മാല. അത് മൊഹിയദ്ദീൻ മാല തന്നെ പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോട്ടത്തൂറ തന്നിൽ പിറന്നോവർ കോർവായതൊക്കെയും നോക്കിയെടുത്തോവർ കാളി മുഹമ്മദ് എന്നു പേരുള്ളവർ. എവിടുന്ന എടുത്തത്? അമൃസന്ന ബൈത്തിന്നും ബഹുജ കിതാബിന്നും അങ്ങീനെ തെക്മീല തന്നിന്നും കണ്ടോവർ. ബഹുജത്തുൽ അസറാറ് അവർ ചെന്ന ബെയ്ത്ത് തെക്മീല പോലെ കിതാബുകളിൽ നിന്ന് കീറ കിതാബുകളിൽ നിന്ന് അയാൾ എഴുതിയെടുത്തതാണ് മൊഹിയദ്ദീൻ മാല. അപ്പൊ അതിൽ പറയണ, എവിടുന്ന് നിങ്ങൾ വിളിച്ചാലും വായ കൂടുന്നതിന് മുമ്പ് ഉത്തരം കിട്ടും. അള്ളാഹു പോലും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ഗ്യാരണ്ടി ഉണ്ടോ? ഉദൂനി അസ്തജിബലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുമോ ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. എപ്പൊ ചെയ്യാ? അപ്പൊ തന്നെ കിട്ടുമോ? പിന്നെ കിട്ടുമോ? നാളെ കിട്ടുമോ? മറ്റന്നാ കിട്ടുമോ? ഒരു കണ്ടീഷനും ഇല്ല. പ്രാർത്ഥിച്ചോളൂ, ഉത്തരം ചെയ്യാം. ഉത്തരം ചെയ്യാൻ ചില കണ്ടീഷനുകളൊക്കെ ഉണ്ട്. പ്രാർത്ഥിക്കുന്ന ആള് വിനയമുണ്ടായിരിക്കണം, അയാൾ നല്ല ഇഖ്ലാസോടുകൂടിയായിരിക്കണം പ്രാർത്ഥിക്കുന്നത്, അയാളുടെ സമ്പാദ്യം ഹലാലായിരിക്കണം, പിന്നെ അയാൾ ചോദിക്കുന്ന കാര്യം ഒരിക്കലും കുടുംബബന്ധം മുറിക്കുന്നതിനോ ഒരു കുറ്റകരമായ കാര്യത്തിനോ ആയിരിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള കണ്ടീഷനുകളൊക്കെ ഒത്തുവന്നാൽ ഉത്തരം കിട്ടും. ഇനി ഉത്തരം കിട്ടുക എന്ന് പറയുന്നത് ചോദിച്ച കാര്യം നടന്നു കിട്ടുക എന്നുള്ളതാണ് ആളുകളെ വിചാരം. എന്റെ രോഗം മാറ്റണേ എന്ന് ഞാൻ കുറെ പ്രാർത്ഥിച്ചു, പക്ഷെ ഒരുപാട് ബാധിച്ചിട്ടും എന്റെ വയറിന്റെ അസുഖം മാറിയില്ല. എന്നാ എന്റെ അർത്ഥം എന്താ? എന്റെ പ്രാർത്ഥനയ്ക്ക് വെള്ളത്തിലായിന്ന അല്ല. മൂന്നാലൊന്ന് നടക്കും. എന്താ മൂന്നാലൊന്ന്? ഒന്നുകിൽ ചോദിച്ചത് കിട്ടും, അല്ലെങ്കിൽ ഈ ചോദ്യം ഒരു ഇബാദത്തായി കണക്കാക്കിയിട്ട് അതിന് നാളെ പരലോകത്ത് കൂലിയില്ല. അപ്പൊ 100 വട്ടം തുയർന്നാലും ചോദിച്ച കാര്യം കിട്ടിയാൽ 100 ദുആന്റെ കൂലി അവിടെ കിട്ടും, പോരെ. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾ ഈ ദുആർന്നതിന്റെ ഫലമായിട്ട് നിങ്ങളുടെ മേൽ വിധിക്കപ്പെട്ട മോശമായൊരു വിധി, നിങ്ങൾക്ക് വിഷമകരമായ ഒരു തള്ളാന്റെ തീരുമാനം, അത് ഇതുകൊണ്ട് ഇല്ലാതാവും. ലാ യറുദ്ദുൽ ഖലാ ഇല്ല ദുആ, ദുആ മാത്രമാണ് ഖലാനെ തടുക്കുക. അപ്പൊ ഇത് മൂന്നിലൊന്നും നടക്കാത്തൊരു ദുആയില്ല. അപ്പൊ ഈ കുത്ത് ഞാൻ ചോദിച്ചു ചോദിച്ചു കിട്ടിയില്ലല്ലോ, കിട്ടുന്നുണ്ട്, ഇവിടെ ചോദിച്ചത് കിട്ടിക്കൊള്ളണമെന്നില്ല, അത് കിട്ടിയാൽ ചിലപ്പോ നിങ്ങൾ പേച്ചു അല്ലാ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും. ഇപ്പൊ എന്തെല്ലാം തേർന്ന ആളുകളുണ്ട്, അവിടെ പോണം അവിടെ പോണം, അങ്ങനെ കാശുണ്ടാക്കണം ഇങ്ങനെ കാശുണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ്, അല്ലെ ചില ആള് ബ്രൂണേ പോകണ്ടാണ് അവിടെ പാഞ്ഞു നോക്കി, ചില ആള് പറഞ്ഞ കുവൈത്താന്നല്ല അങ്ങോട്ട് പാഞ്ഞു നോക്കി, ഇപ്പൊ പറഞ്ഞ അമേരിക്കൻ അങ്ങോട്ട് ലാസ്റ്റ് ഇവിടെ പോയിട്ട് ആള് ഇവിടെ തന്നെ കുറെ കടണ്ടായി എന്നല്ല. എന്താ ദ്വാരന്നീന് കിട്ടിയപ്പോ ആ വയലിലേക്ക് അത്ര ആളുണ്ടാവോ? അപ്പൊ ദ്വാരത്തിന് തേർക്കും തേർക്കും, പക്ഷെ കിട്ടിക്കൊള്ളണം എന്നില്ല, മനസ്സിലായില്ലേ? അതിന് കുറെ കണ്ടീഷനുകൾ ഉണ്ട്. പ്രാർത്ഥിച്ചോളും ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. എന്നാ ശേഖന്മാരോട് പ്രാർത്ഥിച്ചാൽ അങ്ങനെ കിട്ടും എന്നുള്ളത് കട്ടായം, ഉറപ്പാ. മറ്റത് വില്ലേജ് ഓഫീസിൽ അപേക്ഷ കൊടുത്തവര് കിട്ടിയാ കിട്ടി. ഇതാണ് മുസ്ലിം അക്കന്മാര് ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആളുകൾ അള്ളാഹുവിലേക്ക് അടുക്കോ അതോ ജാരങ്ങളിലേക്ക് അടുക്കോ? പള്ളിയിൽ ആളില്ല സുബൈക്കെന്ന, ജാറത്തുകൾ തിക്കും തിരക്കും. എന്താ അത് കെ എസ് ആർ ടി സി വാരിയല്ലേ, കിട്ടിയാ കിട്ടി, മറ്റത് ഉറപ്പല്ലേ? അല്ലെങ്കിൽ പള്ളിയിൽ ആളില്ല, ജാറത്തുകൾ പമ്പിച്ച തിരക്ക്. എന്താ ജാറത്തിലുള്ള ശൈഖിനോട് ചോദിച്ചാൽ ഉറപ്പായും കിട്ടും, അള്ളാഹുവിനോട് ചോദിച്ചാൽ കിട്ടുന്ന ഉറപ്പില്ല. കിട്ടിയാ കിട്ടി എന്നൊരു ദാരിമി പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പൊ എന്റെ കെ എസ് ആർ ടി സി നോക്കൂ നിങ്ങള്. അപ്പോ മഹാന്മാരോട് നേരിട്ട് വിളിക്കുക. ഇപ്പോ എന്റെ കയ്യിലുള്ള ഈ പുസ്തകം എഴുതു പിന്നിട്ട സമസ്ത, ഇതിൽ സമസ്തക്കാരുടെ 70-ാം വാർഷികത്തെ അനുസരിച്ച് ഇറക്കിയതാ. പണ്ട് 1933 ഫറോക്കിൽ വെച്ച് ഇവർ ചേർന്ന് പാസാക്കിയ ഒരു പ്രമേയമുണ്ട്, 8-ാം പ്രമേയം. അതിൽ പറയുന്നുണ്ട് താഴെ പറയുന്ന സംഗതികൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാക്കളാൽ സ്ഥിരപ്പെടുത്തപ്പെട്ടവയാണെന്നും അത് ശിർക്കാണെന്നോ തെറ്റാണെന്നോ പറയുന്നവർ സുന്നികളല്ലെന്നും അവർ ഖാലി സ്ഥാനത്തിനും ഖതീബ് സ്ഥാനത്തിനും പറ്റാത്തവരാണെന്നും ഈ യോഗം തീരുമാനിക്കുന്നു എന്നാ പറഞ്ഞത്. അതില് ആ 8-ാം പ്രമേയത്തിൽ എന്തൊക്കെയാ ഉള്ളത്? 1, മരിച്ചുപോയ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ ഇവരുടെ ദാത്ത് ജാഹ് ഹക്ക് ബർക്കത്ത് എന്നിവ കൊണ്ടുള്ള തവസ്സുൽ, നേരിട്ട് വിളിക്കൽ, അവരോട് സഹായത്തിന് അപേക്ഷിക്കൽ, അവരുടെ ആധാർ കൊണ്ട് ബർക്കത്തെടുക്കൽ. എന്തൊക്കെയാണ്? അമ്പിയ എന്ന നബിമാർ, ഔലിയ എന്ന അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവർ സ്വാലിഹീങ്ങൾ, സ്വാലിഹീങ്ങൾ അതുപോലെ സജ്ജനങ്ങൾ, ഇവരെ ദാത്ത് ജാഹ് ഹക്ക് ബർക്കത്ത്. എന്താണ് ഈ ദാത്ത് ജാഹ് ഹക്ക് ബർക്കത്ത്? ദാത്ത് കൊണ്ടുള്ള തവസ്സുൽ. എന്താണത്? അവരുടെ തടി കൊണ്ടുള്ള തവസ്സുൽ. അവര് ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങൾ എനിക്കൊന്ന് ദ്വാ ചെയ്യണേ എന്നൊരു സ്വാലിഹിനോട് പറഞ്ഞാൽ, ഇപ്പൊ റോട്ട് കൂടി പോണതിനോടൊക്കെ ദ്വേർക്കാൻ പറയാം നമ്മള്, ഇല്ലല്ലോ. ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടെന്ന് തോന്നുന്ന ഹറാമായ സമ്പാദ്യമല്ല, കൃത്യമായിട്ട് ഇബാദത്ത് ചെയ്യുന്ന, സുന്നത്തുകളൊക്കെ പാലിക്കുന്ന, നാവിനെ സൂക്ഷിക്കുന്ന, കണ്ണിനെ സൂക്ഷിക്കുന്ന, അങ്ങനത്തെ ഒരാളല്ലേ ദ്വേർക്കാൻ പറയാം. അങ്ങനെ സാലിഹായ ഒരാളോട് ദ്വാ ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ അത് ഇസ്ലാം അംഗീകരിച്ച തവസ്സുലാണ്. ദാത്ത് കൊണ്ടുള്ള തവസ്സു നിങ്ങൾ ഉദ്ദേശിച്ച അതാണോ എങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഹക്ക് ജാഹ് ബർക്കത്ത്, അത് ഒരുപാട് ആളുകൾ തെറ്റിപ്പോയ ഒരു വിഷയം. അത് നിങ്ങൾ എന്തിനായി മൊയ്തീ ശേഖിനെയും ബദരിങ്ങളെയൊക്കെ വിളിച്ചു, നിങ്ങൾക്ക് അള്ളാനെ വിളിച്ച പറയേ എന്ന് നമ്മൾ ചോദിച്ചാൽ, നമ്മൾ അള്ളാനോടനെ പ്രാർത്ഥിക്കണത്. പക്ഷെ മഹാന്മാരെ ഹക്ക് ജാഹ് ബർക്കത്ത് അതിനിടയിൽ പറയും. അതെന്തിനാ? ഉത്തരം കിട്ടാൻ എളുപ്പം. എന്താണ് ഹക്ക് എന്ന് പറഞ്ഞ സഹോദര? ഹക്ക് അതിന്റെ ഹക്കാണ് മുഹമ്മദ്, അതിന്റെ ഹക്കാണ് എന്ന് പറഞ്ഞ എന്താർത്ഥം? എന്റെ അവകാശമാണ്, എന്റെ അവകാശം എനിക്ക് കിട്ടാനുള്ളതാണ് അല്ലേ. അങ്ങനെ അള്ളാഹുവിന്റെ അടുക്കൽ ആർക്കെങ്കിലും ഹക്കുണ്ടോ, അവകാശമുണ്ടോ? മൊയ്തീ ഷെയ്ഖിന്റെ ഹക്ക് കൊണ്ട് മൊയ്തീ ഷെയ്ഖിന് ഉറപ്പായും കൊടുക്കൽ. അള്ളാഹ്ക്ക് ബാധ്യത എന്താള്? ഒന്നുമില്ല. അള്ളാഹ് ഉദാരി എല്ലാവർക്കും, നബിമാർക്കാകട്ടെ അല്ലെങ്കിൽ ഔലിയാക്കൾക്കാകട്ടെ, എന്തോ അള്ള കൊടുക്കുന്നതൊക്കെ അള്ളാന്റെ ഔദാര്യ. ആർക്കും അള്ളാന്റെ അടുത്തൊരു ഹക്കുമില്ല ഉണ്ടോ? അള്ളാഹു ഏറ്റെടുത്ത ചില ഹക്കുണ്ട്. എന്ത്? ഒക്കാന ഹക്കനാളീനാണ് മുഅ്മിനീ, മുഅ്മിനീങ്ങളെ സഹായിക്കൽ ഞാൻ എന്റെ ബാധ്യത ഏറ്റെടുത്തിരിക്കുന്നു. അത് അല്ല ചെയ്യേണ്ട കാര്യമാണ്, അത് മൊയ്തീ ഷെയ്ഖിന്റെ ഹക്കല്ല, അള്ളാന്റെ ഹക്കാണ് ദുആക്ക് ഉത്തരം ചെയ്യാന്നുള്ളതും സഹായിക്കാന്നുള്ളതും. അപ്പൊ ഹക്കുകൊണ്ടുള്ള തേട്ടം എന്ന് പറയുന്നത് അത് ചിന്തിച്ചു നോക്കിയാൽ തന്നെ അങ്ങനെ ഒരു ഹക്കില്ല, ഇനി ഉണ്ട് എന്ന് വെക്കുക. എന്നാൽ അത് ദുആയിൽ എടുത്ത് പറയണമെങ്കിൽ ദ്വയർക്കണം എന്ന് പഠിപ്പിച്ച റസൂൽ എങ്ങനെ ദ്വയർക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച എത്ര ദ്വാ ദിക്റുകളുണ്ട് ജീവിതത്തിൽ, അങ്ങോളം ഇങ്ങോളം പ്രാർത്ഥനകളായി ഇസ്ലാമില്. രാവിലെ അങ്ങോട്ട് എണീക്കുമ്പോ തുടങ്ങായി അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമാതന വഇലൈഹി നുശൂർ. ഉറക്കമാകുന്ന ഈ മരണത്തിൽ നിന്നും വീണ്ടും എന്നെ ജീവിപ്പിച്ച അള്ളാഹുവിനാകുന്ന സർവസ്തുതിയും അവങ്കലേക്കാണ് മടക്കം. അങ്ങനെ എണീറ്റു, നമ്മൾ ബാത്റൂമിലേക്ക് പോവുകയാണ്. അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസി. ഇടതുകാലിടത്ത് വെച്ച് ബാത്റൂമിൽ കയറുമ്പോ അള്ളാഹുവേ, ആൺപിശാചിക്കൽ നിന്നും പെൺപിശാചിക്കൽ ഞാൻ നിന്നോട് അഭയം തേടുന്നു. അങ്ങനെ ആവശ്യമൊക്കെ സാധിച്ചെങ്കിൽ പുറത്തിറങ്ങുമ്പോ ഗുഫ്രാനക്ക, ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു. ചില റിപ്പോർട്ടിൽ അത് ദുർബലതയുണ്ട് എന്ന് അഭിപ്രായമുണ്ട് ഉലമാക്കൾക്ക്. അൽഹംദുലില്ലാഹില്ലദി ഖുഫ്രാനക അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നില്ലദാ വആഫാനി, എന്റെ ഈ ബുദ്ധിമുട്ടിൽ നിന്ന് നീക്കി തന്ന, എനിക്ക് സുഖം നൽകിയ അള്ളാഹു, ആ അള്ളാഹിന് സർവസ്തുതിയും. അവനോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പള്ളിക്ക് ഇറങ്ങുകയാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്ത് പറയണം? അവിടെ പ്രത്യേക പ്രാർത്ഥന ഉണ്ട്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ, അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ഇറങ്ങുന്നു. അവനെ കൊണ്ടല്ലാത്തൊരു ശക്തിയും ഒരു കഴിവുമില്ല, ഞാൻ അവനിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ പോയി നമ്മൾ പള്ളി കയറുമ്പോ വലതുകാല് വെച്ചിട്ട് എന്താണ്, ബിസ്മില്ലാ അല്ലാഹുമ്മ ഇഫ്തഹ്ലി അബ്വാബ റഹ്മതിക, അവിടെ റസൂലിന്റെ പേരിൽ സ്വലാത്തും സലാമും, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വസല്ലിം, അല്ലാഹുവേ കാരുണ്യത്തിന്റെ കവാടം എനിക്ക് നീ തുറന്നു തരണേ. അല്ലെങ്കിൽ അഊദു ബില്ലാഹിൽ അലീം വബിവജ്ഹിഹിൽ കരീം വസുൽത്താനിഹിൽ ഖദീം മിനശ്ശൈത്താനിർ റജീം, ഞാൻ അല്ലാഹുവിൽ അഭയം തേടുന്നു. അപ്പോ അവന്റെ ആദരണീയമായ മുഖം മുഖേന വബിവജ്ഹിൽ കരീം, അവന്റെ സുൽത്താനിഹിൽ ഖദീം പണ്ടേ ഉള്ളതായ അവന്റെ ആധിപത്യം മുഖേന, മിനശ്ശൈത്താനിർ റജീം ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും. കാരണം പള്ളിയിലാണ് വല്ലാതെ സ്വീപ്പായി കളി ചെയ്താൻ കയറുമ്പോ തന്നെ ഓനെന്ന് രക്ഷ തേടിയിട്ട് കയറുന്നു. അങ്ങനെ അവൻ നിസ്കരിക്കാൻ നിൽക്കുന്നു. നിസ്കാരത്തിലൂടെ നീളം അള്ളാഹുവിനോട് ആ പ്രാർത്ഥന, നിസ്കാരം കഴിഞ്ഞിട്ടും അള്ളാഹിനോട് ആ പ്രാർത്ഥന, നിസ്കാരം കഴിഞ്ഞെങ്കിൽ പള്ളിയിൽ നിന്ന് പോരുമ്പോ ഇടതുകാല് വെച്ചിട്ട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക അലീം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് ബിസ്മില്ലാ പറഞ്ഞിട്ട് പറയാ. ഇങ്ങനെ നിങ്ങൾ നോക്കൂ, എല്ലായിടത്തും പ്രാർത്ഥന, വാഹനത്തിൽ കയറാണോ അവിടെ പ്രാർത്ഥന, മാസപ്പിറവി കണ്ടാൽ അപ്പൊ പ്രാർത്ഥന, വസ്ത്രമിടുമ്പോൾ പ്രാർത്ഥന, വസ്ത്രം പുതുവസ്ത്രമാണെങ്കിൽ വേറെ പ്രാർത്ഥന, ഉറങ്ങിയിട്ട് ഞെട്ടി ഉണർന്നാൽ അപ്പൊ പ്രാർത്ഥന. ഇങ്ങനെ എല്ലാ രംഗത്തും ദുആ ദിക്റുകൾ പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു ദുആയിൽ മഹാന്മാരുടെ ഹക്ക് എടുത്തു പറഞ്ഞത് ഒന്ന് കാണിക്കാൻ പറ്റുമോ? കാണിക്കാൻ ഇതുവരെ സമസ്തക്കാർക്ക് സാധിച്ചില്ല. അവസാനം ഇപ്പോൾ ദുർബലമായ ഒരു ഹദീസ് അവർ മദ്രസയിൽ പഠിപ്പിക്കുന്നു. ഒരൊറ്റ വാദപ്രതിവാദത്തിലും അവരെ ഉപ്പാപ്പമാര് മുതൽക്ക് ഇന്ന് വരെയും ഉദ്ധരിക്കാൻ ധൈര്യപ്പെടാത്തൊരു ഹദീസ് എന്താറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോറ്റുമ്മയായിരുന്ന ഫാത്തിമ ബിന്ത് അസദ് മരിച്ചപ്പോ കുഴിച്ചു വെച്ച ഖബറിൽ അല്ലാഹുവിന്റെ റസൂൽ ചെരിഞ്ഞു കിടന്നിട്ട് പ്രാർത്ഥിച്ചത്രേ, അല്ലാഹു മഗ്ഫിർലി ഉമ്മി, എന്റെ പോറ്റുമ്മാക്ക് പുറത്തു കൊടുക്കണേ, ബിഹഖി നബിയ്ക വല്ലംബിയ ഇല്ലദീന മിൻ ഖബലി, നിന്റെ നബിയുടെ ഹക്ക് കൊണ്ടും എന്റെ മുമ്പുള്ള നബിമാരുടെ ഹക്ക് കൊണ്ടും. ദുർബലമായ, ബലഹീനമായ, തെളിവിന് കൊള്ളാത്ത, അഹ്ലു സുന്നത്തിന്റെ മാനദണ്ഡമനുസരിച്ച് ഹുജ്ജത്ത് എന്ന് രേഖ എന്ന് പറയാൻ പറ്റാത്ത ഹദീസ്. എന്തിനാണ് സഹോദരൻ, ഞങ്ങൾക്ക് 10,000 മദ്രസ ഉണ്ടെന്ന 10,000 കുട്ടികളെ മണ്ടയിലേക്ക് നിങ്ങൾ കൊല്ലം തോറും അടിച്ചു കയറ്റല്ലേ ഈ ദുർബലമായ ഹദീസ്? നിങ്ങൾ എന്നെ വാദപ്പുയർത്തി ഞങ്ങൾക്ക് എഴുത്തനല്ലേ സഹി പ്രമാണങ്ങൾ? ഒന്ന് വിശുദ്ധ ഖുർആൻ, രണ്ട് സഹിഹായ ഹദീസ്. ഇത് ബുക്ക് ഉണ്ടാക്കണ നിങ്ങൾ ആളുകൾക്ക് അറിയില്ലേ? നിങ്ങൾ ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി കള്ളഹദീസും ദുർബല ഹദീസും കൊണ്ടുവന്നുകൊണ്ട് ഇവിടെ ഓരോന്ന് സ്ഥാപിക്കുക? ഞാൻ ദേഷ്യം പിടിക്കാൻ വേണ്ടി പറയല്ല, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയും. എവിടുന്ന് കിട്ടി? നിങ്ങൾ നാളെ പോയിട്ട് ഉസ്താദിനോട് ചോദിക്കും, ഉസ്താദിനെ ചോദ്യം ചെയ്യാന്നുള്ള രൂപത്തിൽ തോന്നുന്നത്. ആളുകളുടെ അടിയിൽ നിന്നൊന്നും ചോദിക്കണ്ട. അദ്ദേഹത്തോടുള്ള ബഹുമാനമൊക്കെ നിലനിർത്തിക്കൊണ്ടും എല്ലാം റൂമിൽ പോയിട്ട് ഒറ്റയ്ക്ക്, ഉസ്താദ് എങ്ങനെ ഒരു കാര്യം നമ്മളെ മദ്രസയിലുണ്ട് എന്ന് ഈ സക്കരിയ സലാഹി ഇവിടെ ഒന്ന് പറഞ്ഞു. അത് ശരിയാണ് ഉസ്താദ്, ലൈഫാണോ അത്? അല്ല, സഹീഹാണെന്ന് നമ്മൾ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ഒറ്റ വാദപ്രതിയാത്തിൽ ഇത് വായിച്ചിട്ടില്ല ഇതുവരെ? അപ്പൊ സുഹൃത്തുക്കൾ, അങ്ങനൊന്നും ഇല്ല. സഹിയായ ഒരൊറ്റ ഹദീസും ഉദ്ധരിക്കാനില്ലാത്തത് കൊണ്ടാണ് ഈ ലൈഫ് കൊണ്ടുവന്നത്. അപ്പൊ ഹക്ക് കൊണ്ടുള്ള പ്രാർത്ഥനക്ക് ഒരൊറ്റ തെളിവുമില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോ മഹാന്മാരുടെ ഹക്ക് കൊണ്ട് എന്ന് പറയാൻ അഹ്ലു സുന്നത്തിന്റെ മാനദണ്ഡമനുസരിച്ച് പ്രമാണമില്ല. പിന്നെ ജാഹ്, എന്തെന്നാ ജാഹ്? നമുക്കൊന്ന് അറിഞ്ഞൂടാ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞ മഹാന്മാരെ ജാഹ്, മഹാന്മാരെ ജാഹ്. ജാഹ് എന്ന് പറഞ്ഞാല് പദവി, സ്ഥാനം, പ്രശസ്തി എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പൊ മഹാന്മാർക്ക് മുഅ്മിനീങ്ങൾക്കിടയിൽ പേരും പ്രശസ്തി ഉണ്ടാവും, അള്ളാഹിന്റെ അടുക്കൽ നല്ല പദവി മർത്തബകൾ ഉണ്ടാവും. അതിലൊന്നും നമ്മക്കൊന്നും തർക്കല്ല, അതിന്റെ വലുപ്പവും ചെറുപ്പം നമ്മക്കറിയില്ല എന്ന് മാത്രം. പക്ഷേ അത് ദുആയിൽ എടുത്തു പറയണമെങ്കിൽ ദുആ ഒരു ഇബാദത്താണ്, ഇബാദത്ത് എങ്ങനെ നിർവഹിക്കണമെന്ന് പഠിപ്പിക്കാനാണ് റസൂലുള്ളാഹിനെ നിയോഗിച്ചത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബിയുടെ ജാഹ് കൊണ്ട് എന്നൊരു പ്രാർത്ഥനയില്, ഇസ്മായിൽ നബിയുടെ ജാഹ് കൊണ്ട് എന്ന് വേറെ പ്രാർത്ഥനയില്, മൂസാ നബിയുടെ ജാഹ് കൊണ്ട് എന്ന് വേറെ പ്രാർത്ഥനയില് പഠിപ്പിച്ചിട്ട് ഒരു ദുആ നിങ്ങൾ കൊണ്ടുവരാൻ സാധിക്കോ? ഹഖിന് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ദുർബലമായതെങ്കിലും കിട്ടി, ഇതിന് കിട്ടുമോ? ജാഹ് കൊണ്ട്. പിന്നെ അതീസുണ്ട് കേട്ടോ, എന്ത്, നിങ്ങൾ എന്റെ ജാഹ് കൊണ്ട് ചോദിക്കണം, എന്റെ ജാഹ് അള്ളാഹിന്റെ അടുക്കൽ മഹത്തായതാണ്. പച്ച ദുർബലമാണ്, മനുഷ്യന്മാരുടെ വായിക്കാൻ പോലും പറ്റൂല, മനസ്സിലായില്ലേ? അതാണ് ജാഹിന്റെ കഥ. പിന്നെ ബർക്കത്തിന്റെ അബർക്കത്ത് കാരണ ആ നല്ല ബർക്കത്താട്ടോ എന്റെ കച്ചവടത്തിന് അല്ലേ. ഓനും എന്റെ മക്കൾക്കൊക്കെ ഈയിടെയായിട്ട് നല്ല ബർക്കത്തിന്. എന്താ ബർക്കത്ത്? വളർച്ച, പുരോഗതി, നിത്യമായ നന്മ എന്നൊക്കെയാണ് അർത്ഥം, മനസ്സിലായില്ലേ? ആരാ ബർക്കത്ത് തരുന്നത്? അള്ളാഹുവാണ് അല്ലേ. അപ്പോ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് അള്ളാഹുവിന്റേതായ, അള്ളാഹു നൽകുന്നതായ ബർക്കത്തുകൾ, വളർച്ചകൾ, സമൃദ്ധികൾ, പുരോഗതികൾ ഒക്കെ ഉണ്ടാവും. നമുക്ക് തർക്കണ്ടോ? ഇല്ല. പക്ഷെ ദുആ ചെയ്യുമ്പോൾ മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് എന്ന് പറയാൻ എന്താ തെളിവ്? വല്ല തെളിവുണ്ടോ? ഒരു തെളിവുമില്ല. ഇപ്പൊ നിങ്ങൾ കണ്ടിരുന്നത് മജ്ലിസുൻ നൂർ കണ്ടപ്പോ ഈക്കാരിറക്കിയത്, അവിടെ ഓരോ സ്ഥലത്തുണ്ടാവും, ഇവിടെയൊക്കെ ഉണ്ടാവും, ഓരോ വീട്ടിലും വെച്ചിട്ട് ഇങ്ങനെ മൗലൂദും റാത്തീബും ഒക്കെ കഴിക്കുക. അത് കഴിച്ചാൽ എല്ലാ മുറാദുകളും ഹാസിലാകും. ഇതൊരു തങ്ങളെ പേരിലായി ഇറക്കിയിട്ടുള്ളത്. തങ്ങൾ എന്താ പറയണത്? ഇന്ന് മാനസിക പ്രയാസങ്ങളും മറ്റുമായി ബുദ്ധിമുട്ടുന്ന സമൂഹത്തിന് സമാധാനം ലഭിക്കുന്നതിന് വേണ്ടിയാണ് മജ്ലിസുൻ നൂർ എന്ന ആത്മീയ സദസ് നിർദ്ദേശിച്ചത്. അൽഹംദുലില്ലാ, രണ്ടു വർഷം കൊണ്ട് 5000+ സദസ്സുകൾ സംഘടിപ്പിച്ചു കഴിഞ്ഞു. മഹല്ലു തലങ്ങളിൽ ആത്മീയതയുള്ള ആവേശം ഇന്ന് ബോധ്യപ്പെടുന്നുണ്ട്. നോക്കൂ നിങ്ങൾ. അപ്പോ ആത്മീയ സദസ് എന്നും പറഞ്ഞിട്ട് സംഘടിപ്പിക്കുന്നത് എന്താ? ഇതുപോലെയുള്ള തെറ്റായ പ്രാർത്ഥന. ഇതിപ്പോ മജ്ലിസിന്റെ ഒരു ബുക്ക, എല്ലാ ബുക്കൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഇതിലിപ്പോ ബദരീങ്ങളെ മഹത്വം എന്ന് പറഞ്ഞിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. ആദ്യം ഫാത്തിഹ, പിന്നെ സൂറത്തുൽ ഇഖ്ലാസ്, പിന്നെ സൂറത്തുൽ ഫലക്ക്, സൂറത്തുൻ നാസ്. അത് കഴിഞ്ഞിട്ട് ദുആ. ആ ദുആ കഴിഞ്ഞിട്ട് പിന്നെ ബദരീങ്ങളെ പേരിലുള്ള ബദരീയത്തിൽ മങ്കൂസിയ, അത് 313 ബദരീങ്ങളും പേരുള്ള ബെയ്ത്താണ്. അതിനിടക്ക് അവരെ ഇടയാളരാക്കിയിട്ടൊരു പ്രാർത്ഥന ഒന്ന് രണ്ടും ഞാൻ കേൾപ്പിക്കാം. എല്ലാ ബലാഹും മാഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബർക്കത്തിനാൽ എമൈക്കാക്കണം യാ റബ്ബനാ. എല്ലാ ബലാന പരീക്ഷണം, ആപത്തും എടങ്ങേറും മുസീബത്തും ഒക്കെ എല്ലാവർക്കും അറിയണ വാക്കുകളാ. അത് ബദരീങ്ങളെ ബർക്കത്തുകൊണ്ട് കാക്കണം യാ റബ്ബനാ. റബ്ബിനോട് നേരിട്ട് ചോദിക്കല്ല, ബദരീങ്ങളെ ബർക്കത്തിന് ഇടയിൽ കയറ്റി. തീർന്നില്ല, ഇനിയുമുണ്ട്. ഇതാ ദണ്ണം വബാവോ സൂര്യയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം മാ റബ്ബനാ. ദണ്ണെന്നാണ് രോഗം, സോക്കട്. വബ എന്നാൽ എന്താ? പകർച്ചവ്യാധി. വസൂരി, വസൂരി പണ്ടത്തെ പകർച്ചവ്യാധിയാ. മറ്റുള്ള ദീനമടങ്കൽ, എല്ലാ ദീനങ്ങളും ബദരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം. കണ്ടോ? ഇത് മാത്രമല്ല, ഇനി മരിക്കാൻ നേരത്ത് ദാഹം മൗത്തത് കൂട്ടിടും, മിബിലിസ് ഗൂസിനെ കാട്ടിടും, നേരം ലൈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണറബ്ബനാ. അവസാനം മരിക്കാൻ നേരത്ത് ദാഹിച്ചു വരുമ്പോ ഇബിലീസ് വെള്ളക്കോപ്പ കൊണ്ട് വരും. അപ്പം ആ ശപിക്കപ്പെട്ടവനാട്ടാൻ ബദരീങ്ങളെ തുണ കൊണ്ടാ. നോക്കാ നിങ്ങള്, ഇതല്ലേ ഇവിടെ നടക്കണത്? ഒരൊറ്റ ദ്വാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിലോ സഹാബത്ത് പഠിപ്പിച്ചതിലോ ഉണ്ടോ? ബദർ യുദ്ധം നടന്നത് ഹിജറ 2-നാണ്, റസൂൽ വഫാത്താകുന്നതിന് 8 മുമ്പ് അല്ലേ. ബദരീങ്ങൾ ആണ്ടെന്നും പറഞ്ഞിട്ട് റമദാൻ പൈനയിൽ നിങ്ങൾ ചോറുണ്ടാക്കിയിട്ട് ഇറച്ചിണ്ടാക്കിയിട്ടൊക്കെ അവിടെ വലിയ ആഘോഷം സംഘടിപ്പിക്കുന്നുണ്ടല്ലോ. ഇതെവിടുന്ന് കിട്ടിയതാ? 8 ബദരീങ്ങളാണ്ട് സംഘടിപ്പിക്കാനുള്ള സൗകര്യം റസൂലുള്ളാഹിക്ക് ഉണ്ടായി. കാരണം ഇജറ 2 ബദർ യുദ്ധം കഴിഞ്ഞിട്ട് ഇജറ 10 വഫാത്ത്, 7 ഏതായാലും സംഘടിപ്പിക്കാം.
ഉണ്ടോ? ഹദീസിന്റെ കിതാബിലുണ്ട്. നമ്മളും നിങ്ങളൊക്കെ അംഗീകരിക്കുന്ന ഒരേ ഹദീസിന്റെ കിതാബാണല്ലോ. ഞങ്ങൾക്ക് സ്പെഷ്യൽ ബുഖാരി സ്പെഷ്യൽ മുസ്ലിം ഒന്നുമില്ല, നമ്മളെല്ലാരും അംഗീകരിക്കുന്നത്. ആ ബുഖാരിയിലോ മുസ്ലിമിലോ തിർമുദിയിലോ ഇബ്നു മാജാ ഏതെങ്കിലും ഒരു ഹദീസിന്റെ കിതാബിൽ റസൂലുള്ളാഹിന്റെ സഹാബത്ത് ചരിത്രം എന്ന ഗ്രന്ഥങ്ങളിൽ ബദരീങ്ങൾ ആണ്ട് കൊണ്ടാടിയിട്ടുണ്ടോ? ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് രോഗം ശിഫയാക്കണേ, ബദരീങ്ങളെ ബർക്കത്തുകൊണ്ട് മരിക്കാൻ നേരത്തെ ഇബ്ലീസിനാട്ടാൻ സഹായിക്കണേ, ബദരീങ്ങളെ ബർക്കത്തുകൊണ്ട് ദണ്ണം മാറ്റണേ എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് ഇതങ്ങോട്ട് ചൊല്ലിയാൽ എല്ലാ ബലാലും മുസീബത്തും നീങ്ങും എന്ന്? ഇത് തനിച്ച ബിദഅത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ബിദഅത്താണ് ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടുള്ള പ്രാർത്ഥന. ശിർക്കല്ല, കാരണം ചോദിക്കണം അള്ളാഹിനോടാണ്. ഇടയിൽ വരെ മഹത്വം നിർത്തിയേ ഉള്ളൂ. എന്നാൽ അത് വസീലത്തുൻ ഇല ശിർക്കാണെന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ശിർക്കിലേക്കുള്ള മാർഗമാണ്. കാരണം ആദ്യം ഇവരെ ഹക്കുണ്ട് ജാഹുണ്ട് ബർക്കത്തുണ്ട് പിന്നെ ഇവരെ തന്നെ നേരിട്ട് വിളിക്കും. അതുണ്ട് ബദരീയ ബദർ ബൈത്തിൽ അതുണ്ടല്ലോ. യാമൻ ബിഹി ഹല്ലറദ വമൻ ബിഹമ്മിൻ നകീദ ഖുൽ നാദിയം മുസ്തൻജിദ യാ അഹ്ല ബദരി ശുഹദ ഏ ബദർ ശുഹദാക്കളേന്ന് വിളിച്ചിട്ട് യാമം ബിഹി ഹല്ലറദ നാശമുണ്ടായിട്ടുള്ളവനെ നാശമിറങ്ങിയിട്ടുള്ളവനെ എന്തെങ്കിലും നാശം നമുക്കൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ വന്നാൽ വമം ബി ഹമ്മിന്നേക്കിത മനസ്സിന് പ്രയാസപ്പെട്ട മനോദുഃഖമുള്ളവനെ കുൽ നാദിയൻ നീ വിളിച്ചു തേടിക്കോ മുസ്തഞ്ജിതൻ സഹായം തേടിക്കൊണ്ട് പ്രാർത്ഥിച്ചോ ഏ ബദർ ശുഹദാക്കളേ. ബദർ യുദ്ധം ഉണ്ടായത് എന്തിനാ സുഹൃത്തെ? റസൂലുള്ളാഹിക്ക് അന്നെ ഖുറൈശികളുടെ പ്രദേശങ്ങൾ വെട്ടിപ്പിടിച്ച് സാമ്രാജ്യം വർദ്ധിപ്പിക്കാനാ? അല്ല, അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം എന്ന ആദർശം അത് മക്കയിൽ പ്രചരിപ്പിക്കാൻ നിന്നെ അനുവദിക്കൂല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് നബി ആട്ടി നബി മദീനയിലേക്ക് ഹിജറ പോയി. മദീനയിൽ ഒരു ഇസ്ലാമിക സമൂഹം രൂപപ്പെട്ടുന്നു എന്ന് കാണുമ്പോ അതിനെ തടഞ്ഞു നിർത്താൻ കച്ചവടത്തിന്റെ വലിയൊരു വിഹിതം നീക്കിവെച്ചിട്ടുണ്ട് എന്ന വിവരം കിട്ടിയപ്പോ കച്ചവട സംഘത്തെ തടുക്കണം, ഇവിടെ ഞങ്ങളെ വളരാൻ അനുവദിക്കൂലെങ്കിൽ അതൊന്ന് തെളിയിച്ചു കൊടുക്കണം, പ്രതിരോധിക്കണം എന്ന് വിചാരിച്ചിട്ട് പ്രതിരോധത്തിന് വേണ്ടി ഇസ്ലാം അനുവദിച്ച ആദ്യത്തെ യുദ്ധമാണത്. അള്ളാഹിനോടും പ്രാർത്ഥിക്കാം, ബദരി മഹാന്മാരോടും പ്രാർത്ഥിക്കാം എന്ന ഒരു അനുവാദം റസൂൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബദർ യുദ്ധം ഉണ്ടാവില്ല. കാരണം മക്കത്ത് അബൂജഹലും ഉത്തുബത്തും ഷൈബത്തും ഒന്നും അള്ളാഹനെ തീരെ അറിയാത്തവരും അള്ളാഹനെ വിട്ടവരും അല്ല. ഓരും കൊടുങ്ങുമ്പോഴൊക്കെ അള്ളാഹനോട് പ്രാർത്ഥിച്ചിരുന്നു. നിങ്ങൾ തന്നെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പിന്നെ ബദർമാലിന്നാണ് നമുക്കുണ്ടോ ബദരീങ്ങളെ ബദർ കിസ്സപ്പാട്ടിലൂടെയാണ് ബദറിൽ നടന്ന സംഭവങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞത്. ബദർ കിസ്സപ്പാട്ടിൽ എന്താള്ളത്? ഈ അബൂജഹൽ കാബന്റെ ഹില്ല പിടിച്ച് പ്രാർത്ഥിച്ചു എന്നതിലില്ലേ? ഇറയോനെ ഹാദൽ ബൈത്തുട നായനെ ഹക്കൊടു ബാത്തിലി രണ്ടിൽ ഇടയെ ഫിരിത്തരുള്ളിയിടുന്ന ഇന്ത ദിനം തനിലെ നമതിരു ഭാഗം നിക്കുവരിൽ ഒരു കൂട്ടം ഹക്കുടയോർ അവരാരുനക്കറിയാം അവർകളെ ഇതിയിൽ ഫീരിത്ത് ഹലാസിയത്താക്കിട നീ ഭരണെ. മോയൻകുട്ടി വൈദ്യര പാട്ടാം അല്ലേ? പുതിയാപ്പിളോർപ്പെടാൻ നേരത്തെ ഒരു പാട്ട് വെച്ചാടാ നന്നി കാരണവന്മാര്. അപ്പൊ പുറപ്പെട്ടുടൻ കിബർ, അതെന്താ ബദറിന് ഉറപ്പെടുന്നതാ? അബൂജഹൽ കിബറോടുകൂടി ബദറിൽ വന്നിറങ്ങിയിട്ട് മുഹമ്മദിനെയും കൂട്ടരെയും വക വരുത്തിയിട്ട് പോകുന്നുണ്ട് വന്നതാ. പോകാൻ നേരത്ത് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി കഅബത്തിന്റെ ഖില്ല പിടിച്ച് പ്രാർത്ഥിച്ചു. ഖില്ല പിടിച്ച് പ്രാർത്ഥിക്കുന്ന ജാഹിലിയത്തിലെ പതിവ, ഇസ്ലാമിലതില്ല. എന്നിട്ട് ആ ഖില്ലിന്റെ ഉള്ളു തലങ്ങ് പൂത്തിയിട്ട് വലിയ സങ്കടമുള്ള കാര്യം പറയും. എന്താ പറയുന്നത്? ഇറയോനെ അള്ളാഹുവേ, ഹാദൽ ബൈത്തുട നായന, ഈ കഅബത്തിന്റെ ഉടമസ്ഥനായവനെ, കണ്ടോ ഇവിടെ ഹക്കും ബാത്തിലും തമ്മിൽ യുദ്ധം നടക്കാൻ പോവാണ്. ഇതിലൊന്നേ ഹക്കുള്ളൂ, അവരാരുനക്കറിയാം. അള്ളാഹു നിനക്കേ അതറിയുള്ളൂ ആരാ ഹക്കിന്റെ ആള്. അവർക്കളെ ഇതിൽ ഫിരിത്ത് ഹലാസിയത്താക്കണം, അവരെ വേർപെടുത്തിയിട്ട് ഹക്ക് ഏത് ബാത്തിൽ ബദറോട് വേർതിരിക്കണം, അവരെ ഈ നാട്ടിൽ നിലനിർത്തണം. കണ്ടോ ഫരനേ രണ്ടാലൊരു ദീനിനെ പൊരിശയാക്കി നിതായിമിൽ കാത്തുകൾ ഫത്താഹേ താമസം ചെയ്തിട ദുത്തിരം ചെയ്തിടു നീ ഇരവിനെ ഹാക്കി മേസിത്തിറ അകലാക്ക് നിന്നെ സിറ ഫത്ഹാക്കുനൈക്കതിറ അവർകളെ. കേട്ടിട്ടില്ലേ? ഇപ്പൊ ഫത്താഹേ എന്ന് വിളിച്ചിട്ട് രണ്ടു ദീനെ ഇവിടെ ശരിയായി എതിരായ ദീനെ മക്കത്ത് നിലനിർത്തണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് ആര് ബദറിന് പോയത്? അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി പോയത്. എന്നാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ ചെന്നിറങ്ങി, യുദ്ധം പ്രതീക്ഷിക്കാതെ യുദ്ധത്തിലേക്ക് എടുത്തു ചാടി. സാധാരണ അറബികൾ കൊണ്ടു നടക്കുന്ന ആയുധല്ലാതൊന്നുമില്ല. താനും 313 ആളുകളും അപ്പുറത്തായിരത്തോളം ആളുണ്ട് എന്ന് മനസ്സിലായി. എന്തു വേണം, എന്തു വേണം? അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, മുട്ടുകുത്തിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ഇൻ തുഹലിക ഹാദിയൽ ഇസാബ ലൻ തുഅബദ ഫിൽ അർളി അബദ. ഈ കൊച്ചു സംഘം ഇവിടെ നശിപ്പിക്കപ്പെട്ടാൽ ഈ നാട്ടിൽ നീ ആരാധിക്കപ്പെടുന്നതേ അല്ല. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കണ്ണീരൊടിപ്പിച്ചപ്പോ പിന്നിൽ നിന്ന് ചെന്ന് കെട്ടിപ്പിടിക്കുന്നു അബൂബക്കർ റളിയല്ലാഹുവിനു, മദിനബിയെ മദീൻ. നോക്കാ നിങ്ങള്, അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്തതും അള്ളാഹുവിനോട്, അബൂജഹൽ ദുആ ചെയ്തതും അള്ളാഹുവിനോട്. എന്താ വ്യത്യാസം? ചിന്തിച്ചു പഠിച്ചോ സഹോദര, വ്യത്യാസം അള്ളാഹുവിനോട് എല്ലാ സന്ദർഭത്തിലും, സുഖത്തിലും ദുഃഖത്തിലും എല്ലാ സന്ദർഭത്തിലും പ്രാർത്ഥിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഇവരോ, ഇവർ കുടുങ്ങിയ മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ. കപ്പലിൽ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ അപ്പൊ കീഴ്വണക്കം അള്ളാഹ് മാത്രമാക്കിക്കൊണ്ട് അവനോട് പ്രാർത്ഥിക്കും. കപ്പലിൽ രക്ഷപ്പെട്ട് കരയിലെത്തിയാലോ അള്ളാഹുരെ കരയിലേക്ക് രക്ഷപ്പെടുത്തിയാൽ ഇതാഹു മിശിരിക്കൂൻ, അവരതാ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നു. പഴയ തമ്പുരാക്കന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അബൂജഹലിന്റെ മകൻ ഇക്രിമ മുസ്ലിമായത് എങ്ങനെയെന്ന് കേട്ടണങ്ങളെ, മക്കം ഫതഹായപ്പോ നബിയെ ഉപദ്രവിച്ചവരൊക്കെ വേഗം അവിടെ രക്ഷപ്പെടാൻ നോക്കി. കാരണം റസൂലുള്ളാഹിക്ക് ഇവിടെ സ്വാധീനം വന്നു കഴിഞ്ഞു, നമുക്ക് പകരം നമ്മളെ ഉപദ്രവിച്ചവർക്കൊക്കെ നല്ല പ്രതികാരം ചെയ്യുമെന്ന് പേടിച്ചിട്ട് പാഞ്ഞ് ഇക്രിമ ഒരു കപ്പൽ കയറി. കുറെ എത്തിയപ്പോ കപ്പൽ ആടി വലയാൻ തുടങ്ങി. കപ്പലിലുള്ള ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞു, നിങ്ങൾ കരയിൽ വിളിക്കണം തമ്പരാക്കന്മാരൊന്നും ഇഞ്ഞു വിളിച്ചിട്ട്, കല്ലാത്തനി ഉൽസനി ഒന്നും വിളിച്ചിട്ട്, ഇബ്രാഹിം നബിനെ ഒന്നും വിളിച്ചിട്ട് ഇനി കാര്യമല്ല, നിങ്ങൾ അതൊക്കെ വിട്ടിട്ട് അള്ളാഹിനെ മാത്രം വിളിച്ചോളി, ഇപ്പൊ അല്ലല്ലേ നമ്മള് രക്ഷിക്കൂല, നമ്മള് കടലിന്റെ നടുവിലുള്ളത്, ഇന്നത്തെ മാതിരി ആധുനിക സൗകര്യം ബോട്ട് ചെല്ലാനൊന്നുമില്ല, പായകപ്പല കാറ്റങ്ങ് പിടിച്ചാ പിടിച്ചന്നെയാ, മനസ്സിലായില്ലേ? അപ്പൊ ഇക്രിമ ചിന്തിച്ചു, ഇതന്നെയാണല്ലോ മുഹമ്മദും പറയുന്നത്, കരയിൽ കടലിൽ നമ്മളെ രക്ഷിക്കാൻ അള്ളാഹുവിന് സാധിക്കുമെങ്കിൽ കരയിലും നമ്മളെ രക്ഷിക്കാൻ അള്ളാഹുവിനെ സാധിക്കുള്ളൂ. ഇക്കിരും അവിടെ വെച്ചൊരു മനസ്സൊരു പ്രതിജ്ഞയെടുക്കാണ്, അള്ളാഹുവെ നീ എന്നെ ഇരുന്ന് രക്ഷപ്പെടുത്തിയാൽ ഞാൻ നേരെ ചെന്ന് മുഹമ്മദിന്റെ കൈപിടിച്ച് ഷഹാദത്തിൽ മുസ്ലിമാകുന്നു. അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി, അദ്ദേഹം മുസ്ലിമായി. അത് അബൂജഹലിന്റെ പുത്രൻ ഇക്രിമത്ത് ഇബ്നു അബി ജഹൽ റളിയല്ലാഹു അൻഹു, അള്ളാഹു അദ്ദേഹത്തെ തൃപ്തിപ്പെടട്ടെ എന്ന് നമ്മള് സഹാബി എന്ന നിലക്ക് പ്രാർത്ഥിക്കുന്നു. നോക്കി നിങ്ങള്, അപ്പൊ കുടുങ്ങുമ്പോ അള്ളാഹനെ വിളിക്കുന്നവരായിരുന്നു, അള്ളാഹനെ പറ്റൊഴിവാക്കിയവരല്ല അവര്. അവര് നേർച്ച ചെയ്തിരുന്നു, അവർ ഹജ്ജ് ചെയ്തിരുന്നു, അവര് സ്വന്തം സ്വത്തിൽ നിന്നൊരു വിഹിതം അള്ളാഹുക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നു, ആശൂറ നോമ്പ് നോറ്റിരുന്നു. പക്ഷേ റസൂലുള്ളാഹി പറഞ്ഞതുപോലെ അവർ അള്ളാഹു വിശ്വസിച്ചിട്ടില്ല. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളാഹുവാണ്. നിങ്ങളെ സൃഷ്ടിച്ചത് ആരാ? അള്ളാഹുവാണ്. അതുകൊണ്ടാണ് അവരെ കുറിച്ച് അള്ളാഹു സൂറത്ത് യൂസഫിൽ പറഞ്ഞു, വമാ യുഅ്മിനു അക്ഥറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ. ആ മക്ക മുശ്രിക്കളിൽ ഭൂരിഭാഗവും അള്ളാഹെ വിശ്വസിക്കുന്നത് അവനിൽ പങ്കുചേർക്കുന്നവരായിക്കൊണ്ടാണ്. അവർക്ക് വിശ്വാസമുണ്ട്, പക്ഷെ ശിർക്ക് കലർന്ന വിശ്വാസമാണ്. നോക്കൂ നിങ്ങള്, അപ്പൊ നമ്മള് ഇന്നിപ്പോ നമ്മളെ നാട്ടില് ഈ അബൂജഹലിനെക്കാളും മോശമായ ചില മനുഷ്യന്മാരുണ്ട്. വലിയ അപകടം വരുമ്പോൾ അവരാരെ വിളിക്കുക? അള്ളാഹിനെ വിളിക്കുക, അല്ല ഔലിയാക്കന്മാരെ വിളിക്കുക. നല്ല അപകടം പറ്റി ജീപ്പ് മറിഞ്ഞ് കയ്യും കാലും ഒക്കെ പൊട്ടി ആശുപത്രിക്ക് നാട്ടുകാരൊക്കെ പാടം നടക്കുമ്പോ പതിനീങ്ങളെ വമ്പർത്ത താങ്കളെ എന്നാ പറയുന്നത്. ഒരൊറ്റ ചവിട്ടത്ത് അവിടെ ഇട്ടിട്ട് പോകാൻ തോന്നും. അള്ളാഹെന്ന് വിളിക്കുന്നില്ല അപ്പോഴും. ഗഫൂറായ റബ്ബേ, റഹീമായ റബ്ബേ, ഖബിയായ റബ്ബേ, അസീസായ റബ്ബേ എന്ന് പ്രാർത്ഥിക്കേണ്ട നേരല്ലേ അത്? അപ്പൊ ഈ ഖൗമ അബൂജഹലിനെക്കാൾ അബദ്ധപ്പെട്ടു. ഈ മുസ്ലിയാക്കന്മാരെ കൊണ്ടാ, ഞാൻ സാധാരണക്കാരെ കുറ്റം പറയല്ല, അവരോട് പറഞ്ഞിട്ട് എന്താ വേഗം ഉത്തരം കിട്ടാൻ സാധ്യത, ഔലിയാക്കന്മാരെ വിളിക്കല, അള്ളാഹിനോട് വിളിച്ചാൽ കിട്ടിയാ കിട്ടി. KSRTC ലോക്കൽ KSRTC കോഴിക്കോട്ട് പോയ മാതിരിയാണ്, മറ്റത് ബെൻസ് പോയ മാതിരിയാണ്. ഈ ഫൈസിമാരും ഈ ദാരിമിമാരും ഈ സഖാഫിമാരും ഈ ഉമ്മത്തിനെ വഴിതെറ്റിക്കുകയാണ് ചെയ്യുന്നത്. ഇത് തുറന്നു പറയലാണ് ഇവിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾക്ക് ആരോടൊരു വിരോധമല്ല, ഈ ഉമ്മത്തിൽ ആരോടും ഞങ്ങൾക്ക് എല്ലാവരും നസീഹത്ത് മാത്രമേ ഉള്ളത്. തൗഹീദ് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, ശിർക്കിൽ നമ്മൾ അകപ്പെട്ടാൽ അതിന്റെ ഗൗരവം എന്താണ് സുഹൃത്തെ? അള്ളാഹിനോട് ചോദിക്കേണ്ട കാര്യം അള്ളാഹിന്റെ പടപ്പുകളോട് ചോദിക്കുന്നു. അള്ളാഹുവിന്റെ മുമ്പിൽ പറയേണ്ട സങ്കടം അള്ളാഹിന്റെ പടപ്പുകളോട് പറയുന്നു. ഇതല്ലാതെ ശിർക്ക്, ഇതല്ലേ അബൂജഹലിന് പറ്റിയത്? അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യണം. ഖുൽ ഇന്നമാ അദഊ റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദ. പറയുക നബിയെ, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, അവനോട് കൂടെ ആരെയും ഞാൻ പങ്കുചേർക്കുകയില്ല. വന്നൽ മസാജിദ ലില്ല, പള്ളികൾ അല്ലാഹുവിനുള്ളതാകുന്നു. ഫലാ തദഉ മഅ അല്ലാഹി അഹദ, അല്ലാഹുവോടൊപ്പം ഒരാളോടും നിങ്ങൾ ദുആ ചെയ്യരുത്.
ഞങ്ങൾ അള്ളാഹനെ വിട്ടിട്ടൊന്നുമില്ലല്ലോ, ഞങ്ങൾ അള്ളാഹുടെ ദുആ ചെയ്യുന്നുണ്ടല്ലോ, ഒപ്പം മറ്റാരെയും വിളിക്കുന്നല്ലേയുള്ളൂ, ഒപ്പം പാടില്ല, മഅ എന്ന് പറഞ്ഞ കൂടെ എന്നർത്ഥം. അള്ളാഹനെ വിടണമെന്നില്ല, അള്ളാഹനോടും പറയാ, മുഹദീശേഖിനോടും പറയാ, അള്ളാഹനോടും പറയാ, മമ്പർ തങ്ങളോടും പറയാ. തനിച്ച തെറ്റാണിത്. ഈ കാണുന്ന ഈ തെങ്ങിനെയും ഈ പ്രപഞ്ചത്തെ ആഗമാനം സാക്ഷിയാക്കിക്കൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം അള്ളാഹന്റെ ഖുർആൻ പറയാണ്, തീർച്ചയായും അള്ളാഹു അവനോട് ശിർക്ക് വെക്കപ്പെടുന്നതിന് ക്ഷമിക്കുകയില്ല, പൊറുക്കുകയില്ല. അതിന് താഴെയുള്ള ഏത് കുറ്റവും അവൻ ഉദ്ദേശിക്കുന്ന അവൻ അടിമകൾക്ക് അവൻ പുറത്തു കൊടുത്തേക്കാം. അള്ളാഹുവിന് ശിർക്ക് വെക്കുന്നവൻ അള്ളാഹുവിന്റെ മേൽ ഗുരുതരമായ കള്ളാരോപണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലും വലിയ നന്ദി കേട് വേറുണ്ടോ? ഇന്നഹു മന്യുശിരിക്കുമില്ല, അള്ളാഹുവിൽ പങ്കു ചേർത്താൽ അവർക്ക് അള്ളാഹു സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു. ചെന്നത്താന്റെ സംഖ്യ അവർക്ക് നരകമാണ്. അക്രമികൾക്ക് സഹായികൾ ആരുമില്ല. എത്ര എത്ര ആയത്ത സുഹൃത്തെ. നമ്മൾ മനസ്സിലാക്കും ഉമ്മത്തിൽ എല്ലാവരുടെയും അള്ളാഹുവിന്റെ വാക്കുകളായത്. നമുക്ക് ആർക്കും പ്രത്യേക ഖുർആനല്ലോ, എല്ലാവർക്കും ഉള്ള ഖുർആൻ ഒന്ന് തന്നെയാണ്. എല്ലാവർക്കും ഉള്ള ഇമാമികളെ തഫ്സീർ എന്ന് ഞങ്ങൾ തഫ്സീർ എടുത്ത് നോക്കി. എന്താ പറഞ്ഞത്? വമൻ അളല്ലു മിമ്മയ്യദഉ മിൻ ദൂനില്ലാ, അള്ളാഹുക്ക് പുറമെയുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെക്കാൾ വഴിപഴച്ചവൻ മറ്റാരുണ്ട്? മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമം വരെ ഉത്തരം ചെയ്യാത്തവരോടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. നബിമാരാകാം, മലക്കുകളാകാം, ജിന്നുകളാകാം, ബിംബങ്ങളാകാം, ആരാകട്ടെ, ഈസാ നബി ആകട്ടെ, മുഹമ്മദ് നബി ആകട്ടെ, മമ്പർദ്ധങ്ങളാകട്ടെ, അല്ലെങ്കിൽ റിഫായ് ശൈഖ് ആകട്ടെ, മൈത്തി ആരാകട്ടെ, ഖിയാമെന്നാളുകൾക്ക് ഉത്തരം ചെയ്യാൻ സാധിക്കില്ല. അവർ തന്നെ ഇവരുടെ ദുആനെ സംബന്ധിച്ച് അശ്രദ്ധരാണ്. അവർ മരിച്ചുപോയി, ബർസഖിലാണുള്ളത്. ബർസഖ് എന്ന മറയാണ്, കനത്ത മറ. ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് കാണാനോ അറിയാനോ പറ്റൂല, അവിടുന്ന് ഇങ്ങോട്ടും ബന്ധപ്പെടാൻ പറ്റാത്ത കനത്ത മറക്കുള്ളിൽ ബർസഖി ലോകത്താണവർ. ബഹുമൻ ദുആഇ ഗാഫിലൂൻ, ഇവരുടെ പ്രാർത്ഥനയെ കുറിച്ച് അവർ അശ്രദ്ധരാണ്. മദീശേഖ് അറിയുന്നുണ്ട് നമ്മളോട് പ്രാർത്ഥിക്കണത്, അറിയുന്നില്ല. മുഹമ്മദ് മുസ്ലാസ് അള്ളദാസ് അറിയുന്നുണ്ടോ മുത്തുനബിയെ കാക്കണേന്ന് നമ്മൾ പറഞ്ഞു, അറിയുന്നില്ല. വൈദാഹുഷിറന്നാസു, ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ കാനൂലഹും അദാ, അവർ ഇവർക്ക് ശത്രുക്കളാകും. അല്ലേ, രണ്ടു കൂട്ടരെയും മുഖാമുഖം നിർത്തിട്ടുള്ള ചോദിക്കാണ്. ഒരു ഭാഗത്തല്ല അല്ലാത്ര വിളിച്ച് പ്രാർത്ഥിച്ചവര്, അപ്പുറത്ത് പ്രാർത്ഥിക്കപ്പെട്ടവര്, മുഹമ്മദ് നബി ഉണ്ടവിടെ, ഈസാ നബി ഉണ്ടവിടെ, ജീലാനി ഉണ്ടവിടെ, റിഫായി ഉണ്ടവിടെ, മനബത്ത ബീബി ഉണ്ടവിടെ, മമ്പർദ്ദം എല്ലാരെയും നിർത്തുക, നിർവഹിച്ചു. നിങ്ങൾ പറഞ്ഞോ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന്? ഏ അള്ളാഹുവെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ട് നിനക്കറിയാലോ. അവർ കൈ കഴുകും. കണ്ടോ വൈദാഹുഷറന്നാസ്, നിങ്ങൾ പറഞ്ഞില്ലേ, നീ പറയ, പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഉസ്താദ് പറഞ്ഞല്ലോ, മൊയ്തീ ശേഖ് പറഞ്ഞു നിന്നെ വിളിക്കണം, മറ്റേ ബെയ്ത്തിലുണ്ട് എന്ന് പറഞ്ഞല്ലോ. മൊയ്തീ ശേഖിന്റെ പേരിൽ ബരുണ്ടാക്കിയ ബെയ്ത്ത വല്ലേ നിലത്തൊന്നും എന്നെ വിളിപ്പോർക്ക് വായു കൂടെ ഉത്തരം ചെയ്യുന്ന അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം എങ്ങനെ പറയും കൂട്ടരെ, ഒരു മനുഷ്യൻ ഞാൻ ഇലാഹാണെന്ന് പറയോ? കുഫറല്ലേ അത്. ഈമാനുള്ള ഒരു മനുഷ്യൻ പറയോ? മൊയ്തീ ശേഖിനെ പോലത്തെ ഒരു വലിയ പണ്ഡിതനത് പറയോ? റഹിമഹുല്ല. അപ്പൊ സുഹൃത്തുക്കളെ, അവർ ഇവർക്ക് ശത്രുക്കളാവും. ഇവർ ചെയ്ത ഇബാദത്തിനെ അവർ തള്ളി പറയും. എത്ര ആയത്തുള്ളത്! എന്നിട്ട് പറയാണ് ഇതൊക്കെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാക്കളാൽ സ്ഥിരപ്പെടുത്തപ്പെട്ടവയാണ്. സ്ഥിരപ്പെട്ടതല്ല, നിങ്ങൾ പെടുത്തി നോക്കിയതാ. ആരായി അഹ്ലു സുന്നത്ത്? ഈ കൂറാഫികള്, ഈ കുബൂരികള്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ടോ? ഇമാം അബു ഹനീഫ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇമാം അബു ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി, എന്റെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം ഈ അടുത്ത കാലത്ത് അറിയാം, ഇത്തിഖാദുൽ അയ്മത്തിൽ അർബഅ, അബി ഹനീഫത്തോ മാലിക്കിൻ ഷാഫി അഹമ്മദ്, ഒരു ആധുനിക പണ്ഡിതൻ എഴുതിയ, സൗദി അറേബ്യയിലെ ദാറുൽ ഇഫ്ത പ്രസിദ്ധീകരിക്കുന്ന പുസ്തക, അവിടുത്തെ ഔഖാഫ് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകമാണ്. നാല് ഇമാമിയങ്ങളുടെയും അഖീദ എന്ന് പറഞ്ഞിട്ട് അതിൽ ഇമാം അബു ഹനീഫയുടെ തൗഹീദുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് വാചകങ്ങൾ ഞാൻ കേൾപ്പിച്ചു തരാം. അദ്ദേഹം പറയാണ്, യുക്റഹു അൻ യഖൂല ദാഇ അസ്അലുക ബിഹഖി ഫുലാൻ, പ്രാർത്ഥിക്കുന്ന ഒരാൾ ഇന്നാളുടെ ഹക്ക് കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് പ്രാർത്ഥനയിൽ പറയൽ വെറുക്കപ്പെട്ടതാണ്. ഔ ബിഹഖി അംബിയാഇക വറുസുലിക, നിന്റെ നബിമാരുടെയും റസൂലുമാരുടെയും ഹക്ക് കൊണ്ട്, വബിഹഖിൽ ബൈത്തിൽ ഹറാം അല്ലെങ്കിൽ കഅബത്തിന്റെ ഹക്ക് കൊണ്ട്, വൽ മഷ്അറിൽ ഹറാം അല്ലെങ്കിൽ മഷ്അറുൽ മുസ്ദലിഫയിലുള്ള മഷ്അറുൽ ഹറാമിന്റെ ഹക്ക് കൊണ്ട്. ഇങ്ങനെ എന്തിന്റെയെങ്കിലും ഹക്ക് കൊണ്ട്, പവിത്ര സ്ഥലങ്ങളെയോ പവിത്ര വ്യക്തികളുടെയോ ഹക്ക് കൊണ്ട് എന്ന് പറയൽ പ്രാർത്ഥിക്കുന്നവൻ പറയൽ വെറുക്കപ്പെട്ടതാകുന്നു. കണ്ടോ? അപ്പൊ അതൊരിക്കലും തന്നെ ഇമാം അബു ഹനീഫ അംഗീകരിച്ചതല്ല.
എത്ര ഇമാമികളും അംഗീകരിച്ചിട്ടില്ല. അപ്പൊ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ഉലമാക്കളാൽ എന്ന് പറയുന്നത് ഈ കുബൂരികളായ സൂഫികളായ ആളുകൾ പിൽക്കാലത്തുണ്ടാക്കിയതാണ്. അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാനാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ തവസ്സുൽ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലുള്ളതാണ്, നമ്മൾ തവസ്സുലിനെതിരല്ല. കണ്ടോ തവസ്സുലിനെ എതിർക്കുന്ന തവസ്സുലുണ്ട്. പൊങ്ങൾ ഒരാളോട് സാലിഹായ ഒരാളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ അതൊരു തവസ്സുലാണ്, അത് അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. ഞങ്ങളൊക്കെ അങ്ങോട്ടൊന്നും പറയാറുണ്ട്. പിന്നെയോ അള്ളാഹുവിന്റെ ഇസ്മ സിഫത്തുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ, അള്ളാഹുവിനുള്ളതാകുന്നു അത്യുത്തമ നാമങ്ങൾ, അതുകൊണ്ട് ആ നാമങ്ങൾ വെച്ച് പ്രാർത്ഥിക്കണം. ഓരോ കാര്യം പറയും അതിനോട് യോജിച്ച്. റബ്ബനാ തഖബ്ബൽ മിന്നാ, ഞങ്ങളുടെ റബ്ബെ ഞങ്ങളിൽ നിന്നും ഈ അമൽ സ്വീകരിച്ചാലും. അല്ലെ, ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയും പ്രാർത്ഥിക്കാണ്. ഇന്നക അന്തസ്സമീഉൽ അലീം, നീ കേൾക്കുന്നവനും അറിയുന്നവനുമാണല്ലോ. എല്ലാം കേൾക്കുന്ന എല്ലാം അറിയുന്നവനാണ്. അപ്പൊ സമീഉ അലീം എന്നുള്ള രണ്ട് പേരവിടെ എടുത്തു പറഞ്ഞു. ഇതൊരു തവസ്സുലാണ്, മനസ്സിലായില്ലേ? ഇപ്പൊ ഒരാൾക്ക് എന്തെങ്കിലും വിഷമം പറ്റിയാൽ ഒരു പേരൊന്നും പറഞ്ഞ മനസ്സിന് സമാധാനം കിട്ടൂല. റഹ്മാനായ റബ്ബേ, എനിക്ക് ആകെയുള്ള ആൺകുട്ടിയാണ്, എന്റെ കുട്ടിക്ക് സുഖമില്ലല്ലോ. റഹീമായ റബ്ബേ, റൗഫായ റബ്ബേ, ഗഫൂറായ റബ്ബേ, തവ്വാബായ റബ്ബേ, ഹക്കീമായ റബ്ബേ, ബസീറായ റബ്ബേ, സമീഅായ റബ്ബേ ഒക്കെ പറഞ്ഞാൽ മനസ്സിന് സമാധാനം കിട്ടുള്ളൂ. നല്ലതാണത്, അള്ളാഹന്റെ ഇസ്മ സിഫത്ത് എടുത്തു പറയണം, അത് തവസ്സുലാണ്. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങൾ എടുത്തു പറയാ. നമുക്കൊരു വലിയ ഒരു ഇടങ്ങേറിൽ നമ്മൾ അകപ്പെട്ടു. അള്ളാഹനോട് നമ്മള് തഹജ്ജുദിന്റെ സമയത്ത് എടിയിട്ട് ഒന്നുവെടുത്ത് നിസ്കരിച്ചിട്ട് കൈയർത്തിയിട്ട് ഉത്തരം കിട്ടുന്ന നേരം നോക്കി ദുആ ചെയ്യാണ്. സഹറിന്റെ അത്തായ സമയത്ത് എന്താ പറയുന്നത് നമ്മള്? നമുക്ക് അള്ളാഹുവേ, നിന്റെക്ക് വേണ്ടി ഞാൻ ഒരുപാട് സൽക്കർമ്മങ്ങൾ, നിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ ഇന്നാൽ ഇന്ന സൽക്കർമ്മമൊക്കെ ചെയ്തിട്ടുണ്ട്. ആ സൽക്കർമ്മം മുന്നത്ത് ഞാൻ നിന്നോട് ചോദിക്കുന്നു, എന്റെ ഈ പ്രയാസം നീ എനിക്ക് രക്ഷ തരണേ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഗുഹയിൽ അകപ്പെട്ട മൂന്നാളുകളുടെ സംഭവം കേട്ടിട്ടുണ്ടാവും നിങ്ങള്, ബുഖാരിയിലുള്ള ഹദീസ. എന്താ, ഒരു കൂട്ടർ ഗുഹയിൽ അഭയം തേടി. ആ സന്ദർഭത്തിൽ ഗുഹാമുഖം അടഞ്ഞുപോയി, ഒരു പാറക്കഷം വീണിട്ട്. എന്ത് ചെയ്യാൻ പറ്റും? ഇന്നത്തെ വാരി മൊബൈലൊന്നും ഇല്ലല്ലോ. മൊബൈലിൽ വിളിച്ചാണ്ട് മറ്റേ ഇതും കൊണ്ടുവാ എന്ന് പറഞ്ഞിട്ട് ടിപ്പർ ലോറിയും മറ്റേ മാന്ത്ര സാധനവും കൊണ്ടുപോ, അതൊന്നും നടക്കണ കാലല്ലോ. അവര് പരസ്പരം പറഞ്ഞു, നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ എടുത്തു പറഞ്ഞു അള്ളാഹു പ്രാർത്ഥിക്കാൻ. അങ്ങനെ ഒന്നാമത്തെ ആള് അയാൾ ചെയ്ത സൽക്കർമ്മം എടുത്തു പറഞ്ഞു, അപ്പൊ പാറ കുറച്ച് നീങ്ങി. രണ്ടാമത്തെ ആൾ അയാൾ ചെയ്ത സൽക്കർമ്മം എടുത്തു പറഞ്ഞു, അപ്പൊ കുറച്ചുകൂടി നീങ്ങി. മൂന്നാമത്തെ ആളും കൂടി പറഞ്ഞപ്പോ അവർക്ക് പോരാൻ മാത്രം ഗ്യാപ്പ് കിട്ടി. ഇത് എന്തിനാ പഠിപ്പിച്ചേ? നമ്മൾ ചെയ്ത സൽക്കർമ്മം മുന്നത്ത് നമുക്ക് അള്ളാഹുനോട് പ്രാർത്ഥിക്കാം. വേറൊരാളെ സൽക്കർമ്മം അല്ല കേട്ടോ. ഇപ്പൊ അങ്ങനെയാ മുസ്ലിയാക്കന്മാര് പറയണത്, നമ്മള് മഹാന്മാരെ വിളിച്ച് അവരെ തവസ്സുലാക്കുന്നത് അവർ ചെയ്ത സൽക്കർമ്മത്തെ തവസ്സുലാക്കലാണ്. ഒപ്പിക്കണ്ടങ്ങള്, എന്റെ അമല് ഞാൻ തവസ്സുലാക്കുക, ഞാൻ മൊയ്തീശേഖിന്റെ അമല് തവസ്സുലാക്കുക, എനിക്കെന്താ? മൊയ്തീശേഖ് ചെയ്ത അമലിനെ പറ്റി എനിക്കറിയോ? അത് എവിടുന്ന് കിട്ടിയതാ നിങ്ങക്ക്? ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ആയത്ത് തവസ്സുലിന്റെ ആയത്ത്. അവിശ്വാസികളെ നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം, അവങ്കിലേക്ക് അടുക്കാനുള്ള മാർഗം തേടണം. അതെന്തായി അടുക്കാനുള്ള മാർഗം? എടോ ജലാലിനെ നോക്കിക്കൂടെ? പള്ളി ദർശൻ വന്ന് മാ യുഖദ്ദിബുകും ഇലൈഹി മിൻ താഅതിഹി, അള്ളാഹുവിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്ന അവന് അനുസരണമായിട്ടുള്ള പുണ്യകർമ്മങ്ങൾ. അപ്പൊ പുണ്യകർമ്മങ്ങളിലൊണ്ടാണ് തവസ്സുലാക്കേണ്ടത്. നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ നമുക്ക് തവസ്സുലാക്കാം, വേറൊരാളെ അമലി നമുക്ക് തവസ്സുലാക്കാൻ പറ്റൂല. അപ്പൊ മൂന്ന് തരം തവസ്സുൽ ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ടതാണ്. ഒന്ന്, നമ്മുടെ വിശ്വാസമോ കർമ്മമോ എടുത്തു പറയാം. അല്ലേ, റബ്ബന ഇന്നന ആമന്ന ഫഗ്ഫിർലന, അള്ളാഹുവേ ഞങ്ങൾ നിങ്ങളാ നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ നീ ഞങ്ങൾക്ക് പുറത്തേരണേ. അവിടെ നമ്മളെ ഈമാന തവസ്സുലാക്കിയത്. നമ്മുടെ ഈമാനാകട്ടെ, നമ്മുടെ അമലാകട്ടെ, നമുക്ക് തവസ്സുലാക്കാം. പിന്നെ അള്ളാഹുവിന്റെ ഇസ്മ സിഫത്തുകൾ അതും എടുത്തു പറഞ്ഞുകൊണ്ട് അതും തവസ്സുലാണ്. സ്വാലിഹായ ഒരാളോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടൽ, അതും ഇസ്ലാം അംഗീകരിച്ച തവസ്സുലാണ് ഇതൊക്കെ. എന്നാൽ മരിച്ച മഹാന്മാരെ ഖബറിനടുക്കൽ ചെന്നിട്ട് ഈ മഹാന്റെ ബർക്കത്തോണ്ട് പടച്ചോനെ നീ എന്നെ രക്ഷിക്കണേ എന്ന്, അത് തെറ്റായ തവസ്സുലാണ്. മനസ്സിലായില്ലേ? ബദ്രീകളെ ബർക്കത്തോണ്ട് എന്നെ കാക്കണേ. ഇപ്പൊ നേരത്തെ കണ്ടില്ലേ മജ്ലിസുന്നൂറേര് പറയണത്, ഈ ഫുറാഫാത്തിലൊക്കെ ഈ മൗലിദിന്റെ കിതാബിലൊക്കെ സുഹൃത്തുക്കളെ എത്രയാണ് ശിർക്കിന്റെ വരികളുള്ളത്. മൗലിദ് കൊണ്ടാടുക എന്നത് ബിദഅത്താണെങ്കിലും അതിനോടനുബന്ധിച്ച് ചൊല്ലുന്ന മൗലിദിന്റെ കിതാബിൽ സബീനയിൽ ഒരുപാട് ശിർക്കിന്റെ വരികളുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പോ ഷറഫല്ലന മൗലിദ്, അതിവിടെയൊക്കെ ഉള്ളതാണല്ലോ. കേരളക്കാർ ധാരാളം പ്രിയപ്പെട്ട മൗലിദാണ്. അതിലതാ അബ്ദുകൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു ഫീകാദ് അഹസന്തു ലന്നി യാ ബശീറു യാ നദീറു. ബഷീറു നദീറും റസൂലിന്റെ പേരാ. ബഷീറായ നബിയെ, സന്തോഷവാർത്ത അറിയിക്കുന്നവർ. നദീർ മുന്നറിയിപ്പ്, നബിമാർക്ക് അള്ളാന്റെ പേരല്ല അത്. ആ നബിയോട് പറയാണ്, അബ്ദുക്കൽ മിസ്കീനു, നിങ്ങളുടെ പാവപ്പെട്ട അടിമ, യർജു ഫലലക്കൽ ജമ്മൽ ഖഫീർ, നിങ്ങളുടെ ധാരാളമായ കനിവും കൃപയും പ്രതീക്ഷിക്കുന്നു. ഫീക കഥ ഹസൻ തുലന്നി, നിങ്ങളെ കുറിച്ചുള്ള എന്റെ വിശ്വാസം ഞാൻ നന്നാക്കിയിട്ടുണ്ട്. എന്നിട്ടോ തീർന്നില്ല. കണ്ടോ, ഫാഗിത്തിനി, അതിനാൽ നബിയെ നിങ്ങൾ എന്നെ സഹായിക്കണേ. വാജിർനി, നിങ്ങൾ എന്നെ രക്ഷിക്കണേ. യാ മുജീറു മിനസ്സൈരി, കത്തിക്കരി നരകത്തിന് രക്ഷിക്കുന്നവരെ. യാ ഗിയാസി, എന്റെ സഹായമേ. യാ മലാദി, എന്റെ അഭയകേന്ദ്രമേ. ഫി മുലിമാത്തിൽ ഉമൂർ, പ്രയാസകരമായ കാര്യങ്ങളിൽ. ഇത് അള്ളാഹിനോട് ചോദിക്കേണ്ട കാര്യമല്ലേ? നരകത്തിന് രക്ഷിക്കുന്ന ആരാ? എല്ലാവർക്കും അറിയാം അള്ളാഹുവാണ്. എന്നാ നബി ശുപാർശ ചെയ്യൂലേ? ശുപാർശ ചെയ്യും. ശുപാർശ ചെയ്യുന്ന എന്താ? അള്ളാഹ് അനുമതി കൊടുത്തിട്ട്. അനുമതി കിട്ടിയാൽ തന്നെ നബിക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ ശുപാർശ ചെയ്യാൻ പറ്റൂ? ഇല്ല, അള്ളാഹ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കും ഇവർക്കൊക്കെ ശുപാർശ ചെയ്തോ. അപ്പൊ യഥാർത്ഥത്തിൽ ശുപാർശകനാരാ? അള്ളാഹുവാണ്. ഇയാളെന്ന് ബഹുമാനിക്കല് മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോ നരകത്തിന്ന് രക്ഷിക്കുന്നവരെ, എന്നെ സഹായിക്കണേ, എന്റെ അഭയകേന്ദ്രമേ, എന്റെ സഹായമേ, നിങ്ങളുടെ അടിമ എന്ന് പറയണെങ്കിൽ റസൂലിനെ റബ്ബാക്കിയില്ലേ? അല്ലേ? അതാണ്. അപ്പൊ ഞങ്ങള് ഇത് ഇത് എന്താ അപ്പൊ നമ്മളതിലൊക്കെ ഉള്ളത്? നമ്മൾ ലീഗിന്റെ ആളുകളാകുമ്പോ പോകും, വിളിച്ചാൽ പോകാതെക്കാൻ പറ്റുമോ? എം ഇ എസിലും എം എസ് എസിലും നമ്മൾ കൂടി പ്രവർത്തിക്കണാണ്. അപ്പൊ മൗലൂദിനൊന്ന് പോയി ഇരുന്ന് കൊടുക്കാൻ ഞാൻ പറ്റുമോ? നല്ല പൈസയും കൊടുത്തിട്ട്, നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ട്, നല്ല മുസല്ലൊക്കെ വിരിച്ചിട്ട്, ഊതുപത്തിയൊക്കെ കത്തിച്ചു വെച്ചിട്ട് ചൊല്ലുകയും ചൊല്ലിപ്പിക്കുകയും ചെയ്യുന്ന മുതലാത് തനിച്ച ശിർക്ക് നോക്കിയങ്ങൾ. എന്താണ് ഈ സമുദായത്തിന്റെ അവസ്ഥ? എന്താ കൂട്ടരെ, ഞമ്മക്ക് കുറെ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടായിട്ട്, ഞമ്മക്ക് കുറെ മെഡിക്കൽ കോളേജ് ഉണ്ടായിട്ടൊന്നും പരലോകത്ത് രക്ഷപ്പെടൂല. ഞമ്മക്ക് അത്ര സ്ഥാപനം ഉണ്ട്, ഇത്ര സ്ഥാപനം, അതുകൊണ്ടൊന്നും പരലോകത്ത് രക്ഷപ്പെടൂല. നമുക്ക് രക്ഷ കിട്ടണമെങ്കിൽ ശരിയായ വിശ്വാസം, ശരിയായ അമലുണ്ടായിരിക്കണം. റസൂലിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വരിയാണ്. ഇനി ഞങ്ങൾ മംഗൂസിൽ നോക്ക്. യാ സയ്യിദ സാദാതി ജിഅ്തുക ഖാസിദ അർജു ഹിമാക ഫലാ തുഹയ്യിബ് മഖ്സദി. നേതാക്കളുടെ നേതാവായ നബിയേ, ഞാനിതാ നിങ്ങളെ ലക്ഷ്യം വെച്ച് വന്നിരിക്കുന്നു. നിങ്ങളുടെ സംരക്ഷണം ഞാൻ പ്രതീക്ഷിക്കുന്നു. അതെന്റെ വരവിന്റെ ഉദ്ദേശത്തെ പാഴാക്കി കളയല്ലേ, പരാജയപ്പെടുത്തല്ലേ. എന്തോ ഖദ ഹല്ല ബീമാ ഖദ അലിം തമിനൽ അദാ വല്ലുൽമി വല്ലാഫി ശദീദി ഫസ്ഇദി. എനിക്ക് വന്നുപെട്ടിട്ടുള്ള വിഷമങ്ങൾ, പീഡനങ്ങൾ, ഖദ ഹല്ല ബീമാ ഖദ അലിം തമിനൽ അദാ വല്ലാഫി ശദീദി, അങ്ങേയറ്റത്തെ ദൗർബല്യങ്ങൾ, അതെല്ലാം നബിയെ നിങ്ങൾക്കറിയാമല്ലോ. ഫസ്ഇദി, അതിനാൽ എന്നെ സഹായിക്കണേ. കണ്ടങ്ങള്, റസൂല് പറഞ്ഞിട്ടുണ്ടോ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കണം? ഒരൊറ്റ സഹാബി ഇങ്ങനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് ദൂരസ്ഥലങ്ങളിൽ പോയിട്ട് നബിയോട് എന്തെങ്കിലും പറയാൻ അവിടുന്ന് വിളിച്ചിട്ടുണ്ടോ? ഇല്ല. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ അവസ്ഥ നിന്റെ റസൂലിനെ അറിയിക്കണേന്ന് അള്ളാഹിനോട് പറഞ്ഞിട്ടുണ്ട്. റസൂൽ വഫാത്തായിട്ട് എന്തെല്ലാം സംഭവങ്ങളുണ്ടായി? വഫാത്തായിട്ട് ഭൗതിക ശരീരം മറവ് ചെയ്യുന്നതിന് മുമ്പ് ആരായിരിക്കണം ഖലീഫ എന്ന വിഷയത്തിൽ തർക്കമുണ്ടായപ്പോ ഏതെങ്കിലും ഒരു സഹാബി മരിച്ചു കിടക്കുന്ന റസൂലുള്ളാഹിന്റെ അടുത്ത് എന്നിട്ട് നബിയെ ഒന്ന് ഇടപെടണം, ആരാണ് ഖലീഫ എന്നതിൽ ഞങ്ങൾ തർക്കത്തിലായിട്ടുണ്ട്, ഒന്ന് തീർത്തു തരണം എന്ന് പറഞ്ഞോ? പറഞ്ഞല്ലേ. ഇനി നബിനോട് ചോദിച്ചിട്ട് കാര്യമില്ല, നബി വിളിച്ചാൽ കേൾക്കൂല, നബിക്ക് ഉത്തരം ചെയ്യാൻ കഴിയില്ല എന്ന് അവർക്കറിയാം. അവർ കൂടി ആലോചിച്ച് തീരുമാനിച്ചിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് ഖലീഫയായത്, അല്ലേ? അതുപോലെ എന്തെല്ലാം സംഭവങ്ങൾ! അവസാനം ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കൊലപാതകത്തിന് ശേഷം സഹാബികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി, ചേരി തിരിഞ്ഞ് യുദ്ധം വരെ ഉണ്ടായി. കരഞ്ഞുകൊണ്ടല്ലാതെ ഓർക്കാൻ പറ്റാത്ത ജമൽ സിഫീരി യുദ്ധങ്ങൾ, സഹാബികൾ മരിച്ചു വീണു. ആരെങ്കിലും റസൂലുള്ളാഹിന്റെ കബറിങ്ങ് പോയിട്ട് ചോദിച്ചോ, ആരാണിതിൽ സത്യത്തിന്റെ കക്ഷി ഒന്ന് പറഞ്ഞു തരൂ? ചോദിച്ചില്ല. എത്ര ആളുകൾ രക്ഷപ്പെടുമായിരുന്നു, എത്ര ആളുകൾ രക്ഷപ്പെടുമായിരുന്നു, ഉണ്ടായോ? അതാ മഴ കിട്ടാതെ വിഷമിച്ചപ്പോൾ റസൂല് ജീവിച്ചിരിക്കുന്ന കാലത്ത് മിമ്പറിൽ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുന്ന റസൂലിനോട്, റസൂലേ, മൃഗങ്ങൾ പോലും ചത്തുപോകാൻ തുടങ്ങി, ഒന്ന് ദുആ ചെയ്യണം. അവിടുന്ന് കക്ഷം കാണുമാർ കയ്യൊത്ത് ദുആ ചെയ്യുന്നു, മഴ കിട്ടുന്നു. റസൂല് വഫാത്തായിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് വമ്പിച്ച വരൾച്ച, ആമുർ റിമാദ, എല്ലാം വെണ്ണീറായി പോകുന്ന കടുത്ത വരൾച്ചയുടെ വർഷം. എന്താ ഉമർ റളിയല്ലാഹു ചെയ്ത്? റസൂലിന്റെ ഖബറിലേക്ക് കൂട്ടയാതെ നടത്തിയത്? എന്നിട്ട് അവിടെ പോയിട്ട് റസൂലിനെ പ്രാർത്ഥിക്കുക ചെയ്ത്? അല്ല. റസൂലിന്റെ എളാപ്പ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് മഴക്ക് വേണ്ടി നിസ്കരിക്കും, മഴക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അവിടെ പറഞ്ഞ വാചകം എന്താ? അല്ലാഹുമ്മ ഇന്നാ നതവസ്സലു ഇലൈക, അല്ലാഹുവേ ബിനബിയിനാ, അല്ലാഹുവേ ഞങ്ങൾ നിന്നോട് തവസ്സുല തേടാറുണ്ടായിരുന്നു, നിന്റെ നബിയെ കൊണ്ട്. അങ്ങനെ നീ ഞങ്ങൾക്ക് മഴ നൽകാറുണ്ട്. എന്നാൽ ഇപ്പോ ഇതാ നിങ്ങൾ നിന്റെ നബിയുടെ ഞങ്ങളുടെ നബിയുടെ എളാപ്പയിലൂടെ ഞങ്ങൾ നിന്നോട് തവസ്സുലാക്കുന്നു. അപ്പോ റസൂലുള്ളാന്റെ ഖബറുങ്ങ പോയി ചോദിക്കല്ല ചെയ്ത്, റസൂലിന്റെ ഖബറുങ്ങ പോയിട്ട് നബിയങ്ങൾ ദുആ ചെയ്യണം ആവശ്യപ്പെടുകയല്ല ചെയ്തത്, നേർക്കുനേരെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ചെയ്തത്. അപ്പോ മഹാന്മാരായ അമ്പിയ ഔലിയ സാലിഹീൻ അവരെ തവസ്സുലാക്കലും നേരിട്ട് വിളിക്കലും ഇതൊന്നും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിലുള്ളതല്ല. അള്ളാഹുവിനെ നേരിട്ട് വിളിക്കുക, അള്ളാഹിനോട് നേരിട്ട് പ്രാർത്ഥിക്കുക, ഇതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ബെയ്ത്തുകൊണ്ട മുസ്ലിയാക്കന്മാർ വയലെന്നെ തുടങ്ങുക, ചെറുക്കിനെ രക്കട്ടുറപ്പിക്കാൻ വേണ്ടി. യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി മാലി സിവാക ഇലാ അൽവി ഇലാ അഹദീ ലേ, റസൂലിനെ വിളിച്ചത് യാ സയ്യിദി യാ റസൂലല്ലാ ഖുദ്ബിയതി, നിങ്ങളെ കൈ പിടിക്കണം, ഞങ്ങൾക്ക് അഭയം തേടി വരങ്ങളല്ലാതെ മറ്റാരുമില്ല. പാലക്കാട് ജില്ലയിലും തമിഴ്നാട്ടിലുമൊക്കെ വളരെ പ്രസിദ്ധമായ മൗലിദാണ് സുബ്ഹാന മൗലിദ്. 18 സലാമുണ്ടാ തുടങ്ങുക. മൗലിദിന്റെ സദസ്സിൽ റസൂലുള്ള വന്നിട്ടുണ്ട്, ഹാജറായിട്ടുണ്ടെന്ന വിശ്വാസത്തിൽ എഴുന്നേറ്റു നിന്ന് 18 സലാം പറഞ്ഞിട്ട് തുടങ്ങുന്ന മൗലിദിൽ എത്ര സ്ഥലത്താ റസൂലുള്ളാനെ വിളിക്കണത്! എന്ത് സങ്കടമാണെന്ന് ആലോചിച്ചു. യാ മുസ്തഫ യാ മുർത്തള യാ സനദി യാ സയ്യിദി യാ ശഫീഇ ഖുദ് ബിയദി, വളരെ ബഹുമാനത്തിൽ ചെല്ല, യാ സയ്യിദി എന്റെ നേതാവ്, യാ മുസ്തഫ മുസ്തഫയായ നബിയെ, മുർത്തള നബിയെ, എന്റെ അവലംബമേ, എന്റെ ശുപാർശക്കാരെ, നിങ്ങൾ എന്റെ കൈ പിടിക്കണേ. ബസത്തു കഫ ഫാഖതി വന്നദമി, ദാരിദ്ര്യത്തിന്റെയും ഖേദത്തിന്റെയും കൈപ്പത്തിയിതാ ഞാൻ വിരുത്തിയിരിക്കുന്നു. അർജു ജസീല ഫളിക്കും വൽ കറമി, നിങ്ങളുടെ ഔദാര്യവും കനിവും ഈ അടിമ പ്രതീക്ഷിക്കുന്നു. നോക്കൾ ആരോടാ പ്രാർത്ഥിക്കണത്? അള്ളാഹിനോടല്ല, റസൂലിനോടാണ്. അന്ത ഗഫാറുൽ ഖതായ, പാപങ്ങൾ അതിയായി പൊറുക്കുന്ന ഗഫാർ നിങ്ങളാണ് നബിയേ. വസുനൂബിൽ മുബിഖാത്തി, നാശകരങ്ങളായ പാപങ്ങളെ ക്ഷമിക്കുന്നവർ നിങ്ങളാണ് നബിയേ. അന്തസത്താറുൽ മസാവി, വാസങ്ങളെ പാപങ്ങളെ മൂടിവെച്ച് മാപ്പാക്കുന്നവർ നിങ്ങളാണ് നബിയേ. ഇത് ഞാൻ പ്രസംഗിച്ചപ്പോ സ്ഥലത്ത് അത് അള്ളാഹിനോടാണ് മൗലവി നിങ്ങൾ കൂട്ടിമാറ്റിയതാണ്. ഞാൻ സുബ്ഹാന മൗലിദിന്റെ ഫോട്ടോ കോപ്പിയോടെ വിതരണം ചെയ്തു, മുസ്ലിയാക്കന്മാർക്ക് ഇതിനെ മിണ്ടാട്ടുണ്ടായില്ല. കാരണം ഇതിന്റെ തൊട്ട് മേലെ എന്താ പറഞ്ഞറിയോ, യാ ഹബീബി യാ മുഹമ്മദ് യാ അറൂസൽ ഖാഫഖൈനി, ഹബീബായ നബിയെ, മുഹമ്മദ് നബിയേ, കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും മണവാളനായവരെ. അതാരാ? അതല്ലയാ? അതിന്റെ ശേഷം അന്ത ഖഫാൽഖത്ത. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ ഞാൻ അവസാനിപ്പിക്കാണ്, സമയം 10 മണിയായിട്ടുണ്ട്. ഏതായിരുന്നാലും ഇതിവിടെ അവസാനിക്കല്ല, നമുക്ക് ഇനിയും പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാനിവിടെ ഇവിടുത്തെ ഈ നാട്ടുകാരോട് പറയാനുള്ളത്, നമ്മൾ ദീന് പഠിക്കാൻ തയ്യാറാകണം. കേട്ടുകേൾവിന്റെ അടിസ്ഥാനത്തിൽ പണ്ടേ ചെയ്തു വരുന്ന അങ്ങനെ പോയാ പോരാ. നമ്മൾ ശരിക്കും അഹ്ലു സുന്നത്ത് എന്താണെന്ന് മനസ്സിലാക്കണം. ഇപ്പൊ ഷിയാക്കളുമായിട്ടൊക്കെയാണ് ഇപ്പൊ ബാന്ധവൻ സമസ്തക്ക്. ഇറാനിലെ ആള് സമസ്തന്റെ ഓഫീസിൽ വരുന്നു, ഇറാൻ യൂണിവേഴ്സിറ്റിയുമായിട്ട് ഷിയ യൂണിവേഴ്സിറ്റിയുമായിട്ട് ദാറുൽ ഹുദ ചെമ്മാട് കരാറുണ്ടാക്കിയിരുന്നു കുട്ടികളെ അങ്ങോട്ട് അയക്കാൻ. എന്ത് സുന്നിയ അത്? ഇത് സുന്നിയ? ഇത് പച്ച ഷിയ അല്ലേ? ഈ ജാറം എവിടുന്ന് വന്നതാ? ഷിയാക്കളെന്ന് വന്നതാ? ഒരു പപ്പ പച്ചക്കന്നെ ഷിയായിസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്ക. എത്ര മുസ്ലിയാക്കന്മാരിപ്പോ ഇറാന് പോയി എന്നറിയോ? ഇറാൻ എന്ന് പറഞ്ഞാൽ റാഫിലി കുഫാറുകൾ, കാഫറുകൾ എന്ന് അഹ്ലു സുന്നത്തിന്റെ ഉലമാക്കൾ തീർത്തു പറഞ്ഞ ഇസ്നാഅശരി ഷിയകൾ ഭരിക്കുന്ന സ്ഥലമാണ്, ആയത്തുള്ളമാർ ഭരിക്കുന്ന സ്ഥലം. ഒരു സുന്നിക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റുമോ, ചിന്തിക്കാൻ പറ്റുമോ? എന്നൊരു കുട്ടികളെ അങ്ങോട്ട് പഠിക്കാനേക്കാം, ഓനൊക്കെ പഠിച്ച് തിരിച്ചിങ്ങോട്ട് വന്ന എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? മാത്രല്ല, ഉത്തരേന്ത്യയിൽ ഖബറിന് സുജൂദ് ചെയ്യുന്ന ബറേലവികളുമായിട്ട് സമസ്ത ഇപ്പൊ സഖ്യണ്ടാക്കിയാണ്. ആദ്യം ഏപ്പിക്കാര് സഖ്യണ്ടാക്കി, ഇപ്പൊ ഈക്കാര്. ഇപ്പൊ കേട്ടിട്ടില്ലേ നൈമി അംജദി? എവിടെ നടന്ന ഈ നൈമി അംജദി? തനിച്ച ബറേലവികളാണ് അത്, ഖബറിന് സുജൂദ് ചെയ്യുന്ന പച്ച ബറേലവികളുടെ കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്തല്ല നൈമിയും അംജദിയൊക്കെ. അബ്ദു അഹമ്മദ് റസാഖാൻ ബറേലവി എന്ന് പറയുന്ന തനിച്ചൊരു ഖുറാഫി ഉണ്ടായിരുന്നു, മനസ്സിലായില്ലേ? അയാള് ശരിക്കും ഇവിടുത്തെ എന്താ ഞാൻ പറയേണ്ടത്, അബ്ദുൽ മുസ്തഫ എന്നയാള് സ്വന്തം പേരിനെ സ്വീകരിച്ച് പാപ്പെട്ട പേര് പറ്റാത്ത തനിച്ച ഷിയായിരുന്നു. ഷിയ എന്നിട്ട് വന്നാലും ഷിയായിസം ഇവിടെ പ്രചരിപ്പിച്ചു. അങ്ങനെയുള്ള ബറേലവികളുമായിട്ടാണ് നമുക്ക് ആദർശബന്ധമെന്ന് ഒരു ഹുദവി 20 പേജിൽ അതാ സമസ്തന്റെ ശോഭനിൽ എഴുതിയിരിക്കുന്നു. എപിക്കാര് പണ്ടേ കൂടി വരും കൂടി. ഇങ്ങനെ ബറേലവികളുമായും പച്ച ഷിയാക്കളുമായൊക്കെ സഖ്യമുണ്ടാക്കുന്ന നിങ്ങൾ എന്ത് അഹ്ലു സുന്നത്തങ്ങള്? ഈ മുസ്ലിയാക്കന്മാര് സാധാരണക്കാരെ വഞ്ചിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ദീന് പഠിക്കാൻ തയ്യാറാകണം. അഹ്ലു സുന്നത്തിന്റെ ഉലമാക്കളിലൂടെ ദീന് പഠിപ്പിക്കുന്ന ദർസുകൾ ഞങ്ങൾ നടത്തുന്നുണ്ട്. ഒരു പണ നിങ്ങളെ വാട്സപ്പിൽ നിങ്ങൾക്ക് കിട്ടും. എല്ലാ ദിവസവും വഴിവിളക്ക് എന്ന പേരിൽ ഒരു ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഒരു ദിവസം ഒരു ഒരു പ്രസംഗം, ഒരു അരമണിക്കൂർ താഴെയുള്ള 20 മിനിറ്റ് 15 മിനിറ്റ് 10 മിനിറ്റ് പ്രസംഗങ്ങൾ. അതുപോലെ തർബിയ നടത്തുന്ന നമ്മള് സലഫി ഉലമാക്കൾ നടത്ത തർബിയത്ത് എന്താ, പഴയകാല ഇമാമിങ്ങളുടെ കിതാബുകളിലൂടെ അഖീദ പഠിപ്പിക്കുക, അതിലൂടെ സുന്നത്ത് പഠിപ്പിക്കുക. അല്ല, ഞങ്ങൾ പുതിയ കിതാബുണ്ടാക്കി പഠിപ്പിക്കുന്നല്ല, ആ തർബിയത്തിന്റെ രീതി ലോകത്തുടനീളം നടക്കുന്ന സലഫി തർബിയത്തിന്റെ രീതി ഇവിടെയും കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. അതിന് സംഘടന പാകമല്ലാത്തത് കൊണ്ട് സംഘടനയിൽ മാറി നിൽക്കുന്നവരാണ് ഞങ്ങൾ. ഏതെങ്കിലും സംഘടനയിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നില്ല. നിങ്ങൾ അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിന്റെ ആദർശം സ്വീകരിച്ച് നിങ്ങളും നിങ്ങളുടെ കുടുംബവും രക്ഷപ്പെടണം എന്ന് മാത്രമാണ് ഞങ്ങൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ആളെ കുട്ടി ആരെങ്കിലും എന്തെങ്കിലും ബോധ്യപ്പെടുത്തുന്ന പരിപാടി ഞങ്ങൾക്കില്ല. സലഫി തർബിയ എന്ന് പറയുന്നത് സഹാബത്തിന്റെയും താബിഈങ്ങളെയും താബിഈ താബിഈങ്ങളുടെയും ഒക്കെ മാർഗത്തിലേക്കുള്ള ക്ഷണമാണ്. അതിൽ നിങ്ങൾക്ക് പരിശോധിക്കാം, തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം, തിരുത്താൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളെല്ലാം തികഞ്ഞവരാണെന്ന വാദമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ മനുഷ്യന്മാരാണ്, ഞങ്ങൾ തെറ്റുകൾ ഉണ്ടാകാം. പക്ഷേ ഇവിടെ നടക്കുന്ന ശിർക്ക് ബിദ്അത്ത് ഖുറാഫാത്തുകൾ അത് എന്തിന്റെ പേരിലായാലും ഇവിടുത്തെ മുസ്ലിമീങ്ങൾ തിരിച്ചറിയണമെന്നും മരണത്തിനു മുമ്പ് നമ്മളെന്ത് രക്ഷപ്പെടണമെന്ന് ഓർമ്മപ്പെടുത്താണ്. സുഹൃത്തെ, പരലോകമാണ് വലുത്. ഇതല്ല നമ്മളെ വിശ്വാസം, നമ്മളെ അമൽ ചെയ്താലേ പരലോകത്തിൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യരും മരണം രുചിച്ചു നോക്കേണ്ടി വരും. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, ഇവിടുത്തെ മുഴുവൻ അമലുകൾക്കും വിശ്വാസങ്ങൾക്കും പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുന്നത് ഖിയാമത്ത് നാളിലാണ്. അവിടെ എന്താ കിട്ടേണ്ടത്? ഫമൻ സുഹസിഹ അനിന്നാർ വഉദ്ഖില ജന്ന, നരകത്തകറ്റപ്പെടുകയും സ്വർഗത്തിൽ ആരെങ്കിലും പ്രവേശിക്കപ്പെടുകയും ചെയ്താൽ ഫഖദ് ഫാസ, അവൻ വിജയിച്ചു. അതാണ് വിജയം. വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ഭൗതിക ജീവിതം ഒരു വഞ്ചനയുടെ വിഭവമാണ്. ഇവിടത്തേക്ക് വേണ്ടി ഓൻ തെറ്റൂലേ, ഉസ്താദിന് പറ്റുമോ, കമ്മിറ്റിക്ക് ഇഷ്ടാവോ, അളിയൻ തെറ്റൂലേ, അതൊന്നുമല്ല നമ്മളെ വിഷയം. നമ്മളെ പരലോകമാണ് പ്രശ്നം. അതുകൊണ്ട് പരലോകത്തിനു വേണ്ടി നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ദീൻ ക്ലിയർ ആക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അതിനുള്ളൊരു ചെറിയ സഹായം മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇൻഷാല്ലാ നിങ്ങൾക്ക് വാടാനപ്പള്ളി മസ്ജിദുർ റഹ്മാനിൽ വരാം, പഠിക്കാൻ പുസ്തകങ്ങളോ അല്ലെങ്കിൽ കാസറ്റുകളോ ഒക്കെ നിങ്ങൾക്ക് സഹായിക്കാം. ഒരു പക്ഷപാതിത്വവുമില്ലാതെ, ഒരു കക്ഷിത്വവുമില്ലാതെ സ്വതന്ത്രമായ അഹ്ലു സുന്നത്തിന്റെ ഉലമാക്കളിൽ നിന്നുള്ള ഇൽമ് നിങ്ങൾക്ക് എത്തിക്കാൻ ഞങ്ങളാലാവുന്ന സഹായങ്ങൾ ഞങ്ങൾ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതുവരെ ഇത് കേട്ട എല്ലാവർക്കും ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഇതിനുവേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്റെ വാക്കിലോ പ്രയോഗങ്ങളിലോ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഇഷ്ടക്കേട് തോന്നിയിട്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ നസീഹത്തോടുകൂടിയുള്ള ഞങ്ങളുടെ ഈ പരിപാടിയെ ആ അർത്ഥത്തിൽ കണക്കിലെടുക്കണമെന്ന് വിനയ പുരസ്സരം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا صرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه وسلم وآخر دعوانا أن الحمد لله رب العالمين